ശ്ലോകങ്ങളില് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ദിവ്യമായിരിക്കുന്ന പരമമായിരിക്കുന്ന ഉദ്ദേശത്തെ കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു.
When we have a clear vision of our goal,
നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ദർശനം നമുക്കുണ്ടായിരിക്കുമ്പോൾ
then we can run towards it.
ആ ലക്ഷ്യത്തിലേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് എളുപ്പമാണ്.
I want to read a verse in 1 Corinthians chapter 9 where Paul says,
ഒന്ന് കൊരിന്ത്യർ 9 അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Verse 26.
ഒന്ന് കൊരിന്ത്യർ 9 അധ്യായം 26
വചനം. I run in such a way as not without aim.
26 വാക്യത്തിൽ പൗലോസ് പറയുന്നത് ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്.
Can you say that, my brother and sister?
എന്റെ പ്രിയ സഹോദര സഹോദരി, ഈ സാക്ഷ്യം നിന്റെ സാക്ഷ്യമായി നിനക്ക് പറയുവാൻ ഇന്ന് രാത്രി കഴിയും.
You say that my Christian life is a race in which I'm running and I've got an aim, I've got a goal.
എന്റെ ക്രിസ്ത്യ ജീവിതമാകുന്ന ഓട്ടം വ്യക്തമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ഓടുന്നത് എന്ന് നിനക്ക് സാക്ഷ്യപ്പെടാൻ കഴിയും.
Have you got a finishing line?
നിനക്ക് ഓടി തീർക്കുവാൻ നിന്റെ ഓട്ടം അവസാനിക്കുന്ന ഒരു ഒരു പോയിന്റ് നിന്റെ മുൻപിലുണ്ട്.
What is that finishing line?
ആ ഓട്ടം തികയ്ക്കുന്ന ആ ഫിനിഷിംഗ് ലൈൻ ഏതാണ്?
Is it just that you die finally?
ഈ ലോകത്തിൽ മരണ മുഖാന്തരം നീ വേർപെടുന്ന അതാണോ അതിന്റെ അവസാന രേഖ?
I'll tell you something, all of you sitting here,
ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ.
If you don't have a goal, if you don't have an aim, you'll never get anywhere.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് പിടിക്കുവാനായിട്ട് ഒരു ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്തുകയില്ല.
I'll tell you from the multitudes of born again believers I have seen, they have no goal in their life.
ഞാൻ കണ്ടിട്ടുള്ള ബഹുശതം വീണ്ടും നിന്നും പ്രാപിച്ച വിശ്വാസികളുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, അവരിൽ മിക്കവർക്കും ജീവിതത്തിൽ ഒരു ആത്യന്തിക ലക്ഷ്യമില്ല.
They go to meetings, they read the Bible, they pray, but if you ask them what's your goal in life, they have no goal.
മീറ്റിംഗിന് പോവുകയും പ്രാർത്ഥിക്കുകയും അവർ ദൈവവചനം വായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പലർക്കും ഉത്തരവില്ല.
Some people say my goal is to win souls to Christ.
ചിലരുടെ ലക്ഷ്യമായി പറയാറുള്ളത് ആത്മാക്കളെ കർത്താവിലേക്ക് നേടുക എന്നുള്ളതാണ്.
That's good.
നല്ല കാര്യമാണ്.
But then that's like thinking that God wants created us to be servants.
അങ്ങനെ ഒരു ലക്ഷ്യവുമായി നാം ജീവിക്കുകയാണെങ്കിൽ ദാസന്മാരായിട്ട് അവനെ അവന്റെ ദാസ്യ വേല ചെയ്യേണ്ടതിനായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
Is that why God created us?
അതിനായിട്ടാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്?
Is that why he redeemed us?
നമ്മെ വീണ്ടെടുത്തത് അതിനു വേണ്ടിയാണോ?
The Bible speaks about the relationship between Jesus Christ and his and us like a husband and wife.
ദൈവത്തിന്റെ മകനെ യേശു ക്രിസ്തുവും അവന്റെ ശരീരമാകുന്ന സഭയും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധമാണ്.
The man is just got married.
ഒരു മനുഷ്യൻ വിവാഹിതനായി എന്ന് വിചാരിക്കുക.
And you ask him, why did you get married?
അവരോട് ചോദിക്കുകയാണ്, എന്തിനാണ് സ്നേഹിതാ നീ വിവാഹിതനായത്?
He said, I want someone to wash my clothes.
അവന്റെ മറുപടി എങ്ങനെയാണെന്ന് വിചാരിക്കുക, എന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകുവാൻ ഒരാളിനെ വേണം.
I want somebody to cook my food.
എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുവാൻ, ഭക്ഷണം പാകം ചെയ്യാൻ ഒരു പാചകക്കാരി ആവശ്യമാണ്.
I want somebody to sweep my house.
എന്റെ വീട് തൂത്ത് വൃത്തിയാക്കുവാൻ എനിക്കൊരു വേലക്കാരി ആവശ്യമാണ്.
I want somebody to do my bed every morning.
ഇന്ന് രാവിലെ എന്റെ കിടക്ക വിരിച്ച് വൃത്തിയാക്കാനായിട്ട് എനിക്ക് ഒരാളിനെ ആവശ്യമുണ്ട്.
I feel sorry for someone who got married for those reasons.
ഇങ്ങനെയുള്ള കാരണങ്ങൾ മുഖാന്തരം വിവാഹിതനായ ഒരാളിനെ ഓർത്ത് സഹതപിക്കാനേ നിവർത്തിയുള്ളൂ.
That's not why Jesus chose a bride.
അതിനായിട്ടല്ല യേശു ഒരു കാന്തയെ തനിക്ക് ഒരു വധുവിനെ തിരഞ്ഞെടുത്തത്.
If you were to ask the Lord, why do you want a bride?
കർത്താവിനോട് നാം ചോദിക്കുകയാണെന്നിരിക്കട്ടെ, കർത്താവെ യേശുവെ നിനക്കെന്തിനാണ് ഒരു കാന്ത ഒരു ഒരു വധുവിന്റെ ആവശ്യം?
He won't say, I want somebody to do some work for me.
എനിക്ക് ചില ജോലികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കുറച്ചുപേരെ എനിക്ക്
work.
ഭൂമിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പ്രവൃത്തികൾക്കായിട്ട് എനിക്ക് കുറെ പേരെ വേണം. അതിനായിട്ടല്ല യേശു നമ്മെ
തിരഞ്ഞെടുക്കുന്നത്.
തിരുവചനത്തിലെങ്ങും ഈ കാര്യം നാം കാണുന്നില്ല.
Ideas that have come into our head from human brain.
മാനുഷികമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന ഫലമായിട്ട് നമുക്ക് ലഭിച്ച സിദ്ധാന്തങ്ങളാണിത്.
A lot of people who live for that goal, those goals are going to face a lot of disappointment when they finally die and stand before the Lord.
ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലോകത്തിലുള്ളതായിരിക്കുന്ന ലക്ഷ്യങ്ങളുമായിട്ട് ജീവിക്കുന്ന അനേകരുടെ മരണശേഷം യേശുക്രിസ്തു മുൻപാകെ നിൽക്കുമ്പോൾ തികച്ചും നിരാശരാകുവാനാണ് ഇടയാകുന്നത്.
The Bible says the unfolding of God's word gives us life.
ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ വചനത്തിന്റെ വികാസനം അത് നമുക്ക് പ്രകാശം നൽകുന്നതാണ്.
That's the purpose of teaching God's word.
ദൈവവചനം പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്.
As we unfold it,
ദൈവത്തിന്റെ വചനത്തെ നാം നിവർത്തുന്ന സമയത്ത്
we get life.
നമുക്ക് ദൈവിക പ്രകാശം ലഭിക്കും.
We get light on the fact that God did not save you to be a servant of his.
യേശുവിനെ രക്ഷിച്ചത് അവന്റെ ഒരു ദാസനോ ദാസിയോ ആയിരിക്കാൻ അല്ല എന്നുള്ള വിഷയത്തിൽ നിനക്ക്
വെളിച്ചം. We saw that yesterday. He predestined us from before the worlds were created not to be a servant.
ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതിന് മുൻപേ അവൻ നമ്മെ മുൻ നിയമിച്ചത് അവന്റെ അടിമയായിരിക്കേണ്ടത് ദാസനോ ദാസിയോ ആയിരിക്കേണ്ടതിനല്ല.
But to show forth his nature.
അവന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തേണ്ടതിനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്.
Once I see that is the purpose with which he chose me.
അവൻ എന്നെ തിരഞ്ഞെടുത്തതിന്റെ പരമമായ ലക്ഷ്യം അതാണ് എന്ന് ഞാൻ
കണ്ടെത്തുമ്പോൾ
എന്റെ പ്രിയ സഹോദര സഹോദരി, നിന്നെ അവൻ തിരഞ്ഞെടുത്തത് ഈ ലക്ഷ്യത്തോടെയാണ്.
He did not save you because he wanted a dobi or a cook or a servant.
ഒരു അലക്കുകാരിയെയോ ഒരു പാചകക്കാരനെയോ ഒരു വീട്ടുവേലക്കാരനെയോ ആവശ്യമുള്ളത് കൊണ്ടല്ല യേശു നിന്നെ രക്ഷിച്ചത്.
He married you because he wanted fellowship with you. He wanted you to be his partner.
അവന്റെ ജീവിത പങ്കാളിയായി അവനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാനാണ് യേശു നിന്നെ വധുവായിട്ട് തിരഞ്ഞെടുത്തത്.
I'm not a servant, I'm the bride of Christ.
ഞാനൊരു ദാസനല്ല, ഞാൻ ക്രിസ്തുവിന്റെ കാന്തയാണ്.
Which is greater?
ഈ രണ്ട് കാര്യങ്ങൾ ഏതാണ്?
Somebody comes to your home and you introduce one lady saying, "This is my wife," and another lady saying, "This is the servant." Who is greater in the home?
നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സ്ത്രീകളെ പരിചയപ്പെടുത്തുകയാണ്. ഈ കാണുന്നത് എന്റെ വീട്ടിലെ ജോലിക്കാരിയാണ്, മറ്റേത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആരാണ് വലിയത്?
What a difference between a wife and a servant woman.
ഒരു ഭാര്യയും ഒരു വീട്ടിലെ ജോലിക്കാരി സ്ത്രീയും തമ്മിൽ എന്തൊരു വ്യത്യാസം.
What a tremendous difference.
എത്ര വലിയ വ്യത്യാസമാണ്.
They may both be working in the kitchen, but there's a lot of difference.
രണ്ടുപേരും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാം, പക്ഷേ തമ്മിൽ എന്ത് വ്യത്യാസമാണ്.
Many believers are like the servant woman.
അനേക വിശ്വാസികളും ഈ വീട്ടു ജോലിക്കാരിയെ പോലെയാണ്.
They're not like the bride, the wife of Jesus Christ.
യേശുവിന്റെ കാന്ത അവന്റെ വധുവിനെ പോലെയല്ല അവർ പെരുമാറുന്നത്.
That is where the devil has blinded their eyes.
ഈ മേഖലയിലാണ് പിശാച് അനേകരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നത്.
Part of our calling here is to expose the lies of the devil.
ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിയോഗത്തിന്റെ ഒരു ഭാഗം പിശാചിന്റെ പോസ്റ്റുകളെ അത് അതിന്റെ മറ നീക്കി വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത്.
To restore to you the dignity that God has bestowed on you by making you his child.
ദൈവം നിന്നെ അവന്റെ ഒരു പൈതലാക്കി തീർത്തപ്പോൾ നിന്റെ മേൽ അവൻ ചൊരിഞ്ഞതായിരിക്കുന്ന മാന്യത അത് നിനക്ക് മടക്കി നൽകുക, അതിനെക്കുറിച്ച് നിന്നെ ബോധവാന്മാരാക്കുക. അത് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്.
Many of you have lost that dignity because you only think of service.
നിങ്ങളിൽ മിക്കവരും ആ ദൈവം നൽകിയ മാന്യത നഷ്ടപ്പെട്ടവരാണ് ഹൃദയത്തിൽ. കാരണം നിങ്ങൾ നിങ്ങളെ ദാസന്മാരെ പോലെയാണ് നിങ്ങളെക്കുറിച്ച് കരുതുന്നത്.
Learn this truth, at least this one truth this weekend.
ഈ ദിവസം വൈകുന്നേരം ഈ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സത്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ.
God did not save you because he wanted a servant.
ഒരു അടിമയെ ആവശ്യമുള്ളത് കൊണ്ട്, വീട്ടുവേല ചെയ്യാൻ ഒരാളിനെ ആവശ്യമുള്ളത് കൊണ്ടല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്.
Thousands of angels who can do the job much better than you and me.
എന്നെയും നിങ്ങളെക്കാളും പതിന്മടങ്ങ് നന്നായിട്ട് ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്ന ആയിരം ആയിരം ദൂതന്മാർ ദൈവത്തിലുള്ള.
No angel was created in the image of God.
എന്നാൽ നാം കഴിഞ്ഞ രാത്രികളിൽ ചിന്തിച്ച പോലെ ഒരു ദൂതൻ പോലും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിൽ
സൃഷ്ടിക്കപ്പെട്ടവരല്ല.
അതുകൊണ്ടാണ് അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം അവന്റെ സ്വഭാവം വെളിപ്പെടുത്തണമെന്ന് ദൈവം.
That is our goal.
അത് നമ്മുടെ ലക്ഷ്യമായി തീരുമ്പോൾ.
We don't run without aim.
അപ്പോൾ നാം ലക്ഷ്യമില്ലാത്തവരെ പോലെ ആയിരിക്കില്ല ഓടുന്നത്.
What does that mean in practical terms?
പ്രായോഗികമായിരിക്കുന്ന അർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ?
As each year goes by in my life,
എന്റെ ജീവിതത്തിലെ ഓരോ സംവത്സരങ്ങളും കടന്നു പോകുമ്പോൾ,
I examine to see have I covered some ground.
എന്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്യുന്നു, ഞാൻ മുൻപോട്ട് എത്ര ദൂരം മുൻപോട്ട് പോകും.
Have I come a little nearer the goal?
എന്റെ ആ ദിവ്യമായിരിക്കുന്ന ആ പരമ ലക്ഷ്യത്തോട് ഞാൻ അല്പം കൂടി അടുത്തിട്ടുണ്ട്.
That goal is total likeness to Christ.
അന്തിമ ലക്ഷ്യം യേശുവിനോടുള്ളതായിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന സാധാരണ.
Have I become a little more like him?
കഴിഞ്ഞ വർഷത്തെക്കാൾ ഞാൻ അല്പം കൂടെ യേശുവിനോട് അനുരൂപനായിട്ടുണ്ട്.
Have I become a little more patient?
ഞാൻ അല്പം കൂടെ ക്ഷമാശീലനായിട്ടുണ്ടോ?
A little more good to other people.
മറ്റുള്ളവരോട് അല്പം കൂടെ നന്മയുള്ള ഹൃദയം എനിക്കുണ്ടോ?
Is there more of the radiance and the joy of Christ being manifested in my life now.
യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള പ്രകാശവും അവന്റെ ഹൃദയത്തിന്റെ സന്തോഷവും എന്റെ ജീവിതത്തിൽ കൂടി അല്പം കൂടെ പ്രകടമാകും.
Have I been a little more detached from the pursuit of money with which most believers are running in the world today?
മിക്ക വിശ്വാസികളും മുഴുവൻ വ്യാപൃതരായിരിക്കുന്ന പണം അന്വേഷിക്കുന്ന കാര്യത്തിൽ അല്പമെങ്കിൽ എന്ന ഹൃദയം സ്വാതന്ത്ര്യം പ്രാപിച്ചു.
Have I become a little more like Jesus who never ran after money?
പണത്തിന്റെ പിറകെ ഓടാതിരുന്ന യേശുവിനെ പോലെ ഒരു ചുവടെങ്കിലും മുൻപോട്ട് എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
Yeah, if I examine myself, then I've got an aim and I know I'm running towards a goal.
ഞാൻ ഒരു ലക്ഷ്യബോധമുള്ളവനായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് മുൻപോട്ട് പോകുന്നുണ്ടെന്ന് കാണുവാൻ കഴിയും.
This morning we were thinking about the humility of Jesus Christ.
ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ യേശു ക്രിസ്തുവിന്റെ താഴ്മയെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി.
We saw in Philippians chapter 2
രണ്ടാം അധ്യായത്തിൽ നാം കണ്ടു
that he did not want a position of honor.
താൻ ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ സമത്വത്തിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനം അവൻ പിടിച്ചുകൊണ്ടില്ല.
He gave up that position of honor and became a servant.
ദൈവത്തോടുള്ള സമത്വം അവൻ വിട്ടുകളഞ്ഞിട്ട് ഒരു ദാസനെ പോലെ അവൻ ഭൂമിയിൽ വന്നു.
And that's why he told his disciples, "We don't be like the Pharisees who have titles of honor like rabbi and father."
അതുകൊണ്ടാണ് അവൻ പരീശന്മാരോട് പറഞ്ഞത് പിതാക്കന്മാരെന്നും റബ്ബി എന്നുള്ളതായിരിക്കുന്ന ബഹുമാനത്തിന്റെ പേരുകൾ നിങ്ങൾ എടുക്കരുത്.
He himself never took a position of honor.
യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ബഹുമാന സൂചകമായിരിക്കുന്ന നാമധേയങ്ങൾ
സ്വീകരിച്ചിട്ടില്ല.
ഭൂമിയിൽ താൻ മനുഷ്യനായി വന്നപ്പോൾ പോലും മറ്റുള്ള മനുഷ്യരോട് സമനായിരിക്കണമെന്നല്ല താൻ ആഗ്രഹിച്ചത്. അവരെക്കാളും അവരുടെ കീഴെ അവർക്ക് താഴെയായിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു.
One would have thought that coming down from heaven right down to this earth itself is such a tremendous step of humility.
ക്രിസ്തുത്തിലെ രണ്ടാമനായിരിക്കുന്നവൻ ദൈവത്തോടുള്ള സമത്വം വിട്ടുകളഞ്ഞിട്ട് മനുഷ്യനെ പോലെ താഴെ വന്നു എന്നുള്ളത് തന്നെ എത്ര വലിയ താഴ്ന്നയുടെ ലക്ഷണമാണ്.
But even that was not enough.
എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതുകൊണ്ടും നിർത്തിയില്ല.
We read in Philippians 2 that even after he became a man,
ഫിലിപ്പിയ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു താൻ ഒരു മനുഷ്യനായ ശേഷം,
listen to this,
ഇത് ശ്രദ്ധിക്കണം,
being found in appearance as a man, he took the form of a bond servant, verse 7, being made in the likeness of men.
ഫിലിപ്പിയ രണ്ടിന്റെ ഏഴിൽ നാം കാണുന്നത് അവൻ മനുഷ്യ സാദൃശ്യത്തിലായിട്ടും അവൻ ദാസരൂപമെടുത്തു, മാത്രമല്ല വേഷത്തിൽ മനുഷ്യനായി തന്നെ താഴെ താഴ്ത്തി.
That means when he became a man, he still did not want to be equal to other men.
മനുഷ്യനായപ്പോഴും മറ്റുള്ളവരോട് സമനായിരിക്കണം, ആ നിലവാരമെങ്കിലും നിലനിർത്തണം എന്നവൻ വിചാരിച്ചില്ല.
He wanted to be beneath them.
ആ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാൻ അവന് മടി.
He wanted to be a servant.
എല്ലാവരുടെയും ദാസനായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു.
This is where Jesus is our forerunner.
യേശു നമ്മുടെ മുന്നോടിയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്.
This is a goal.
ഇത് ജീവിതത്തിന്റെ ഒരു പരമ ലക്ഷ്യമാണ്.
Amazing goal.
അത്ഭുതകരമായിരിക്കുന്ന ആന്തിക അത്യന്തിക ലക്ഷ്യം.
I want you to see an amazing verse in Luke chapter 6.
ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തില് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും.
Have you ever noticed this verse?
ഈ വാക്യം എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Luke 6 verse 40.
ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യം.
A student is not above his teacher. But everyone after he has been fully trained will be like his teacher.
Shishyan guruvinte meede alla enal abhyasam thiganjavan ellam guruvine pole aagum.
There are not many teachers in the world who want their students to come up to their level.
Avu padipikkunna vidyarthikal thangalude nilavarathola oppam thanne ettanam enna nirbandhamulla adhyapakar bhoomil valare kuravaanu.
Most of the gurus and teachers in the world, they always want other people to be a little below them so that they remain the guru.
ലോകത്തിലെ മിക്ക ഗുരുക്കന്മാരും അധ്യാപകർ ഉപദേശകന്മാരും ഒക്കെ അവർ പഠിപ്പിക്കുന്ന ശിഷ്യന്മാർ അവരെക്കാളും എത്ര പഠിച്ചാലും ഒരല്പം താഴെ നിലവാരത്തിൽ നിൽക്കണം. കാരണം എങ്കിൽ മാത്രമേ അവരുടെ ഗുരുസ്ഥാനം നിലനിർത്താൻ പറ്റൂ.
A man is a preacher in a church. He doesn't want other people to come up to his level, just a little bit below, so that he is the guru still.
ഒരു വ്യക്തി ഒരു സഭയിലെ പ്രസംഗിയാണെങ്കിൽ അവന്റെ പ്രസംഗം കേൾക്കുന്ന സഭയിലെ സഹോദരന്മാരാരും അവന്റെ നിലവാരത്തിന് ഒപ്പുവെക്കാൻ അവൻ ആഗ്രഹമില്ല. കാരണം അവന്റെ പ്രസംഗി സ്ഥാനം നിലനിർത്തുവാൻ അത്
ആവശ്യമാണ്.
എന്നാൽ യേശു ഇവിടെ പറഞ്ഞ കാര്യം ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായ അത്ഭുതകരമായിരിക്കുന്ന കാര്യം.
എവ്രി വൺ ടു ബി ലൈക്ക് ഹിം.
നാട്ടുവാക്യത്തിൽ യേശു പറഞ്ഞത് അഭ്യാസം തികഞ്ഞ എല്ലാവരും ഗുരുവിനെ പോലെ ആകും. അത്
സത്യം.
എല്ലാവരും ഒഴിവില്ലാതെ എല്ലാവരെയും കുറിച്ച്
സത്യം.
എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവന്റെ അഭ്യാസം പൂർത്തിയായതിനു ശേഷമാണ് അവൻ ഈ നിലയിലെത്തുന്നത്.
You know that the Lord is seeking to train us through certain circumstances of life.
ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മെ അഭ്യസിപ്പിക്കുവാനാണ് കർത്താവ് ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാമോ?
And what he is training us for?
എന്തിനു വേണ്ടിയാണ് അവൻ നമ്മെ അഭ്യസിപ്പിക്കുന്നത്?
Finally, we will be like our teacher.
നമ്മുടെ അഭ്യാസം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഗുരുവിനെ പോലെ തന്നെ നമുക്കായി തീരുവാൻ കഴിയും. അതിനാണ് അവൻ
വെച്ചത്. These words were not written in scripture. It would be almost blasphemous to think like that.
ഈ വചനങ്ങൾ തിരുവചനത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇവണ്ണമുള്ള ചിന്തകള് ദൈവദൂഷണത്തിന് തുല്യമായില്ലേ?
It's amazing God's love for us.
ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലിയതാണ്.
You see, from all eternity he had a goal that he should have certain people who are conformed to the image of his son.
നിശ്ചയമേ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഉത്കടമായിരിക്കുന്ന വാഞ്ചയായിരുന്നു തന്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് ഒരു വർഗം മനുഷ്യവർഗം ഉണ്ടാകും.
And Jesus came and he taught people saying, just allow yourself to be fully trained and you will become like me.
യേശു ജനമെടുത്ത ഭൂമിയിൽ വന്നിട്ട് നമ്മോട് അറിയിച്ച സന്ദേശം, ദൈവം നിങ്ങളെ അഭ്യസിപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ അഭ്യാസം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് എത്തും.
And we read, for example, the Holy Spirit led Jesus into the wilderness.
നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെ പരീക്ഷിക്കുവാനായി മരുഭൂമിയിലേക്ക്.
Holy Spirit led him.
പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു എന്നാണ് നാം വായിക്കുന്നത്.
He lived his life under the leading of the Holy Spirit.
നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടത്തിപ്പിലാണ് യേശു കഴിഞ്ഞത്.
The same Holy Spirit that descended on the day of Pentecost to lead us.
ഇതേ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ് നാളില് നമ്മെ നടത്തുവാനായിട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്.
Lead us where?
നമ്മെ എവിടേക്ക് നടത്തുവാൻ?
In the same direction that Jesus went.
യേശു പോയ അതേ മാർഗത്തിൽ നമ്മെ നടത്തുവാൻ.
In the way he never sought to be equal with a man, the Holy Spirit will lead all those who want to be trained in the same way.
വേറൊരു മനുഷ്യനോട് പോലും സമനായിരിക്കണമെന്നുള്ള താല്പര്യമില്ലാതെ വണ്ണം എല്ലാവരുടെയും ദാസനായിരിക്കാനുള്ള മനസ്സിൽ യേശുവിനെ നടത്തി പരിശുദ്ധാത്മാവ് താല്പര്യമുള്ളവരെ അതേ ദിശയിൽ നടത്തും.
If I am filled with the Holy Spirit,
ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണെങ്കിൽ,
what will happen?
എന്താണ് സംഭവിക്കുന്നത്?
He will lead me.
അവൻ എന്നെ നടത്തും.
In this direction.
യേശു പോയ ദിശയിൽ എന്നെ നടത്തും.
Every situation in life, he will say, go down.
ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും, താഴേക്ക് പോവുക, വിനയപ്പെടുക.
Somebody insulted you?
ആരെങ്കിലും നിന്നെ അപമാനിച്ചോ?
Spirit of God will say, keep quiet.
ദൈവത്തിന്റെ ആത്മാവ് പറയും, നിശബ്ദനായിരിക്കും.
Go down.
വിനയപ്പെടുക, താഴെ.
Have you been misunderstood?
ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചോ?
Go down.
താഴേക്ക് പോവുക.
Do people have a lower impression of you than you think they should?
നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരിക്കണമെന്നുള്ളതിൽ താണ നിലയിലുള്ള ഒരു അഭിപ്രായമാണോ മറ്റുള്ളവർക്കുള്ളത്?
Good. That makes you still smaller in their eyes.
പരിശുദ്ധാത്മാവ് പറയും, നല്ല കാര്യമാണ്, നിന്റെ കണ്ണുകളിലെ നിന്റെ ദൃഷ്ടിയിൽ നീ കുറച്ചുകൂടെ ചെറിയവനാകും.
This is so different from the spirit of the world.
ലോകത്തിന്റെ ആത്മാവിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്.
People are disturbed when somebody has got a lower impression of them.
ലോകത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ നമ്മെക്കുറിച്ച് ചെറുതായിട്ട് ധരിക്കുമ്പോൾ വളരെ അസ്വസ്ഥതയാണ്.
There are many Christians who, when they pray, oh God, I am really a wretched person, they say.
അനേക വിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ ഒരു അരിഷ്ട മനുഷ്യനാണ്.
But if they heard somebody say to someone else, this brother Zach is a wretched person,
ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ ഒരാൾ പറയുന്നത് കേൾക്കാണെന്ന് വിചാരിക്കുക, ഈ ബാക്സ്മൻ എന്ന് പറയുന്ന ആൾ ഒരു അരിഷ്ടനായ മനുഷ്യനാണ്. ആ കേൾവിയിൽ ഞാൻ ഉള്ളത്തിൽ അസ്വസ്ഥനാകുകയാണെങ്കിൽ,
എന്തുകൊണ്ടാണ്
ഞാൻ അസ്വസ്ഥനാകുന്നത്?
I just told God earlier on that I'm a wretched person.
അല്പം മുൻപ് ദൈവത്തോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒരു അരിഷ്ട മനുഷ്യനാണെന്ന്.
This is where you see the hypocrisy among so many believers.
അനേക വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള കാപട്യം ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ഹൗ മെനി ബിലീവേഴ്സ് ആർ ഈഗർ ടു ഗോ ഡൗൺ ഇൻ ദി ഐസ് ഓഫ് അദേഴ്സ്.
മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചെറിയവനായി ചെറിയവളാകുവാൻ എത്ര പേർക്ക് താല്പര്യം?
ടു ബിക്കം സ്മോൾ,
ചെറിയവരാകുവാൻ.
ഡു നോ ജീസസ് വൺസ് സെഡ് അബൌട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ്?
യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു ഒരിക്കൽ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്.
ഹി സെഡ്, ദിസ് ഈസ് ദി എലൈജ ഹൂം വാസ് പ്രൊഫസൈഡ് ഇൻ മലാഖി ചാപ്റ്റർ 4.
മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന ദൈവം ഐക്യം എന്ന് പറഞ്ഞ ഏലിയ പ്രവാചകൻ ഇവൻ തന്നെ.
ബട്ട് വെൻ സംബഡി വെന്റ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്
എന്നാൽ ചിലർ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നപ്പോൾ
ആർ യു ദാറ്റ് പ്രോഫറ്റ് എലൈജ
യോഹന്നാനോട് ചോദിച്ചു വരുവാനുള്ള ആ പ്രവാചകൻ ഏലിയാവാണോ നീ എന്ന് ചോദിച്ചപ്പോൾ ഏലിയ യോഹന്നാൻ സ്നാപകന് മറുപടി എന്തായിരുന്നു അല്ല
The angel Gabriel had told his father, this boy will go in the spirit of Elijah.
Gabriel Dudan, and the pidavayirna Zachariah avanodu paranjathana, avan Eliyavinte aathmavodu koodi nadakkumennu.
And yet when they asked him,
ennal manushyar avante adukkal vanna Yohannanodu chodichappol, avan paranju, njan aa pravachakan.
What are you then?
Appol avanodu veendum chodichu, ennal pinne nee aaraanu?
He said, I am a voice.
Yohannan maruvidi ningal orkkunnundo, njan ഒരു ശബ്ദം മാത്രം.
I am a voice.
ഞാൻ ഒരു ശബ്ദം മാത്രം.
I am a voice without a face, without a body, without a personality. I am a voice.
ശരീരമില്ലാത്ത, മുഖമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത ഒരു വെറും ശബ്ദമാണ്.
That is the mark of a genuine man of God.
യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ഒരു ദൈവപുരുഷന്റെ പ്രത്യേകതയാണ് അവന്റെ വിശേഷം.
He only wants to be a voice.
അവനൊരു ശബ്ദം മാത്രമായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു.
Never wants to be known as a prophet or pastor or preacher or apostle or anything.
അപ്പോസ്തലനുള്ള ഒരു പാസ്റ്റർ ഒരു പ്രസംഗിയോ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത.
That was the secret of John the Baptist's ministry.
യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ രഹസ്യം ഇതാണ്.
Jesus himself said he was a burning and shining light.
യേശു തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു.
Because he never wanted to be seen.
ഒരിക്കൽ പോലും തന്നെ മറ്റുള്ളവർ കാണണമെന്ന് യോഹന്നാൻ
ആഗ്രഹിച്ചു.
തന്നെ തന്നെ പ്രസിദ്ധപ്പെടുത്തുവാൻ അവൻ ഒരിക്കലും
ആഗ്രഹിച്ചില്ല.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണ് ഞാൻ ആ ശബ്ദം നിങ്ങൾ അനുസരിക്കുക എനിക്കത് മതി.
You don't need to know what I look like. You don't need to know anything about me.
എന്റെ മുഖഭാവം എങ്ങനെയുണ്ട്, ഞാൻ ഏതൊരു വ്യക്തിയാണ്, ഇതൊന്നും നിങ്ങൾ അറിയണ്ട.
If you hear the voice, that's enough.
നിങ്ങൾ ഈ ശബ്ദം ചെവിക്കൊള്ളുന്നെങ്കിൽ അത് മതി, യോഹന്നാൻ അങ്ങനെ പറഞ്ഞു.
Imagine a man who lived even before Christianity started on this earth.
ഈ ഭൂമിയിൽ ക്രിസ്തീയ മാർഗം നൽകപ്പെട്ടതിന് മുൻപ് ജീവിച്ച ഒരു മനുഷ്യന്റെ മനോഭാവമാണ് നാം കണ്ടത്.
That is the spirit of a genuine man of God.
യഥാർത്ഥത്തിലുള്ള ഒരു ദൈവപുരുഷന്റെ ആത്മാവ് ഇങ്ങനെയായി.
He said, Jesus must increase, I must decrease.
യോഹന്നാന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇതായിരുന്നു, യേശു വളരണം, ഞാൻ കുറയണം.
When we seek to follow in the footsteps of Jesus,
യേശുവിന്റെ കാൽച്ചുവടിലേ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ,
how do I know I've got an aim towards which I'm running?
ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ എനിക്കറിയാം?
What is my aim?
എന്റെ ലക്ഷ്യം എന്താ?
My aim is to become smaller.
ഞാൻ ചെറിയവനായിക്കൊണ്ടിരിക്കണം, ഞാൻ താഴേക്ക്
പോകണം.
മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാൻ കുറഞ്ഞു കുറഞ്ഞു വരട്ടെ.
When I'm misunderstood,
ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ,
if I keep quiet,
ഞാൻ മൗനമായിരുന്നാൽ,
that will make me smaller in their eyes.
അവരുടെ ദൃഷ്ടിയിൽ ഞാൻ പിന്നെയും ചെറിയവനാണ്. നല്ല കാര്യം.
They won't think highly of me.
എന്നെ കുറിച്ചുള്ള വലിയ ചിന്തകളിൽ അവർ ഇരിക്കാതിരിക്കട്ടെ.
Let them hear the voice.
അവർ ശബ്ദം മാത്രം കേൾക്കട്ടെ.
This is how we get power over Satan.
പിശാചിന്റെ മേൽ നമുക്ക് ശക്തി ലഭിക്കുന്നത് ഈ മാർഗത്തിൽ.
You know why many people don't get power over Satan?
പിശാചിന്റെ മേൽ അനേകർക്ക് ശക്തി ലഭ്യമല്ലാത്തതിന്റെ രഹസ്യം അറിയാമോ?
Satan has got the spirit of wanting to be bigger.
പിശാചിനെ ഭരിക്കുന്ന ആത്മാവ് എപ്പോഴും തന്നെത്താനെ ഉയർത്തുന്ന വലിയവനാകുവാനുള്ള ആഗ്രഹം.
If you have the spirit of wanting to be bigger,
വലിയവനാകുവാനുള്ള ആത്മാവാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ,
you say, Satan, I resist you.
ആ ആത്മാവുള്ളവനായിട്ട് നീ പറയുകയാണ്, പിശാചെ, ഞാൻ നിന്നെ എതിർക്കുന്നു.
In Jesus' name I resist you.
യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ എതിർക്കുന്നു എന്ന് നീ പറഞ്ഞാൽ,
Satan will say, hey, you and I are one spirit. What are you talking to me like that?
പിശാച് തിരിച്ചുകൊണ്ട് നിന്നോട് പറയും, ഏ മനുഷ്യ, നാം രണ്ടുപേരും ഒരേ ആത്മാവുള്ളവരാണ്, പിന്നെ നീ എന്ത് വാക്കുകളാണ് ഈ പറയുന്നത്?
You want to be big, I also want to be big. We are both one spirit.
നിനക്കും വലിയവനാകണം, എന്റെയും ആഗ്രഹം അത് തന്നെയാണ്. നാം രണ്ടും ഒരേ ആത്മാവുള്ള.
You want to be big in the world and you want to be big in the church. We are one.
ലോകത്തിൽ നിനക്ക് വലിയവനാകണം, സഭയിൽ നിനക്ക് വലിയവനാകണം, നാം ഈ കാര്യത്തിൽ ഏകാത്മാവുള്ളവരാണ്.
You can use these words and all, but we are one. Don't forget that, the devil will say.
നിനക്ക് ഇങ്ങനെയുള്ള എത്ര വാക്കുകൾ വേണം, എത്ര ശക്തിയായിട്ട് നിനക്ക് ഉച്ചരിക്കാം, പക്ഷേ നാം രണ്ടും ഒരേ ദിശയിലേക്ക് പോകുന്നു.
And he will always cling on to you.
എപ്പോഴും പിശാച് നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ.
Jesus said,
യേശു പറഞ്ഞു,
The prince of the world comes and he does nothing.
ലോകത്തിന്റെ പ്രഭു വരുന്നു, എന്നാൽ അവന് എന്നോട് ഒരു കാര്യവുമില്ല.
The devil could never cling on to Jesus.
യേശുവിനെ ഒരിക്കൽ യേശുവിനോട് ഒരിക്കലും പിശാചിനെ ഒട്ടിച്ചേരുവാൻ കഴിയുമായിരുന്നില്ല.
I praise God for such an example I can follow.
എനിക്ക് പിന്തുടരുവാൻ ഇത്ര മഹത്തായിരിക്കുന്ന ഒരു മാതൃക അവൻ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I don't want to be big in the eyes of men, but I want to make sure the devil doesn't cling to me and says, we are one spirit.
മനുഷ്യന്റെ ദൃഷ്ടിയിൽ വലിയവനാകുവാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം പിശാചനോട് ചേർന്ന് നാം ഒരാത്മാവാണെന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമില്ല.
നോ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദാറ്റ്സ് വൈ ഹി ഡസന്റ് ലീവ് യു.
സഹോദരന്മാരെ, അവൻ നിങ്ങളെ വിട്ടുപോകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ?
യു കീപ് ഓൺ റെസിസ്റ്റിംഗ് ഹിം ആൻഡ് ദി ഡെവിൾ സ്റ്റിൽ ക്ലിങ്സ് ഓൺ ടു യു.
നിങ്ങൾ അവനോട് നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവൻ നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു.
മെസ്സേജ് ഓഫ് യുവർ ലൈഫ്,
നിങ്ങളുടെ ജീവിതം അനാഗ കുഴയ്ക്കുന്നു.
യു ഫോൾ ഇൻ ടു സിൻ,
പാപത്തിൽ നിങ്ങളെ വീഴ്ത്തുന്നു.
കൺഫ്യൂഷൻ ഇൻ ടു യുവർ ഹോം,
നിങ്ങളുടെ കുടുംബത്തിൽ അവൻ ഛിദ്രം വരുത്തുന്നു.
ഗിവ്സ് യു ഡർട്ടി ഡ്രീംസ് അറ്റ് നൈറ്റ്,
രാത്രിയിൽ ദുഷിച്ച സ്വപ്നങ്ങൾ നൽകുന്നു.
ഗിവ്സ് യു ഫിയർഫുൾ ഡ്രീംസ് അറ്റ് നൈറ്റ്,
ഭയാനകമായിരിക്കുന്ന സ്വപ്നങ്ങൾ രാത്രി നിങ്ങളെ പേടിപ്പിക്കുന്നു.
കൺഫ്യൂഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ വൈഫ് ആൻഡ് യു ആൻഡ് യുവർ ഹസ്ബൻഡ്,
നിനക്ക് നിന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനും തമ്മിൽ ആകെ കുഴച്ചിലുണ്ടാക്കുന്നു. കാരണം എന്താണ്?
ബിക്കോസ് യു വാണ്ട് ടു ബി ബിഗ്.
കാരണം വലിയവനാകുവാൻ വലിയവളാകുവാനുള്ള ആഗ്രഹമാണ് നിന്നെ ഭരിക്കുന്നത്.
ഹി ഓൾസോ വാണ്ട്സ് ടു ബി ബിഗ്.
പിശാചിന്റെയും ആഗ്രഹം തന്നെയാണ്.
When a husband and wife have a difficulty or a tension or a misunderstanding,
ഒരു ഭർത്താവിനോ ഭാര്യയ്ക്കോ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ബുദ്ധിമുട്ട് തമ്മിൽ ഉണ്ടാകുമ്പോൾ,
why is it even though they both call themselves believers they are not quick to ask forgiveness and set it right?
രണ്ടുപേരും വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും ക്ഷമയോദിച്ച് നിരപ്രാപിക്കുവാൻ, സമാധാനത്തിലാകുവാൻ എന്താണ് രണ്ടുപേരും
തെളിവുകൾ?
എന്തുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ പരസ്പരം സംസാരിക്കാതെ ഭർത്താവും ഭാര്യയും
കഴിയുന്നത്?
ഹിന്ദു സ്നേഹിതന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ച്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്?
ഹസ്ബൻഡ്
ഭർത്താവ് പറയുന്നു,
ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ഡൗൺ,
ഞാൻ വലിയ മനുഷ്യനാണ്, ഞാൻ ഒട്ടും താഴേക്ക് പോയില്ല.
ഹി മസ്റ്റ് ഹംബിൾ ഹിംസെൽഫ്.
എന്റെ ഭാര്യ വിനയപ്പെടണം, താഴെ.
ആൻഡ് ദി ഡെവിൾ സെഡ്, ദാറ്റ്സ് റൈറ്റ്, യു ഷുഡ്ന്റ് ഗോ ഡൗൺ.
പിശാച് അടുത്ത് തന്നെ നിന്നുകൊണ്ട് പറയും, ശരിയാണ് സഹോദര, താഴേക്ക് പോകരുത്, അങ്ങനെ തന്നെ.
ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ ഐ ഓൾസോ ഫീൽ, സേറ്റൻ സെഡ്, വി ഷുഡ് സ്റ്റാൻഡ് അപ് ഫോർ ഔർ റൈറ്റ്.
ഈ വിഷയത്തിൽ എനിക്കും ഏക അഭിപ്രായം തന്നെയാണ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം.
ആൻഡ് ദെൻ ദി ഡെവിൾ ഗോസ് ആൻഡ് പുട്സ് ഹിസ് ആം റൗണ്ട് യുവർ വൈഫ് ആൻഡ് സെസ്, യു ഓൾസോ സ്റ്റാൻഡ് അപ് ഫോർ യുവർ റൈറ്റ്.
പിശാച് എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് തോളിൽ കയറ്റിട്ട് പറയും, പ്രിയ സഹോദരി, നീ നിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ നിൽക്കണം, ചെറിയവളാകരുത്, താഴേക്ക് പോകരുത്.
What a terrible situation.
Yetra bhayanagamayirikkunna oru sahayam.
These are supposed to be disciples of Jesus.
Yesuvinte shishyaranennu abhimanikkunna bhariyum bartha.
Disciples of Satan.
Pishachinte shishya.
Thoroughly deceiving themselves.
Thangale thanne muluvanayum vanjikkava.
Satan is their forerunner.
Pishachaanu avarude munnodi.
Who are they fooling?
Avarareyanu kavalippikkuvan
shramikkunnu. Is that the way Jesus went?
Yesu poya margam idano?
When God had a difficulty with man,
devathinu manushyanumayitte oru samadhana prashnam undayathu,
who humbled himself first?
Aathyam thannathan thaazhthiyathara.
Tell me, was it God or man?
Manushyanano thannathan thaazhthiyathara adu devamanu?
God.
Devamalle,
that's God's nature.
Devathinu swabhava.
He humbled himself.
Avan thannathan
thaazhthi. Okay, I'll come down and be your servant. Let's get back into fellowship.
ദൈവത്തിന്റെ പുത്രൻ തന്നെത്താന് താഴ്ത്തി ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നമുക്ക് കൂട്ടായ്മ ഉണ്ടാകട്ടെ, ഞാൻ
താഴാനത്തെ.
ഒരു ഭവനത്തിൽ ഈ ദൈവത്തിന് മനോഭാവമുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് കണ്ടെത്തുവാൻ
കഴിയും.
സുവിശേഷത്തിന്റെ ലേഖലേഖ വിവരണം ചെയ്യുകയും യേശുവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അവന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് ഭൂമിയിൽ നിനക്ക്
ജീവിക്കാൻ
പിന്നെയും പുനഃസ്ഥാപിക്കുവാനും മനസ്സുള്ള ഒരു വ്യക്തിയാണ് ദൈവം അന്വേഷിക്കുന്നത്.
Who gave you this false idea of dignity that I can't do that?
എനിക്കത് ചെയ്യുവാൻ കഴിയില്ലെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതായിരിക്കുന്ന ഈ തെറ്റായിരിക്കുന്ന മാന്യത നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും?
Who's got more dignity, man or God?
മനുഷ്യനാണോ ദൈവത്തിനാണോ കൂടുതൽ മാന്യത?
Certainly God.
ദൈവത്തിനാണെന്നുള്ളതിന് സംശയമില്ല.
But he never felt that my dignity, how can I go down and become that fellow's servant and humble myself and try to build fellowship with him?
ദൈവം തന്നെ താണിറങ്ങി വന്ന് ദാസരൂപമെടുത്ത് നമ്മെ ശുശ്രൂഷിച്ച് കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന് ഈ അഭിമാനം ഒരു തടസ്സമായി.
All these false ideas of dignity are from the devil.
മാന്യതയെ കുറിച്ചുള്ള തെറ്റായിരിക്കുന്ന ഈ ധാരണകളെല്ലാം പിശാച് നൽകി.
Make Jesus your forerunner.
യേശു നിങ്ങളുടെ മുന്നോടിയായിരിക്കട്ടെ.
Let the Holy Spirit show you the way Jesus went every day of your life.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും യേശു ക്രിസ്തു പോയ മാർഗം പരിശുദ്ധാത്മാവ്.
Run towards that goal.
ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വേഗതയോടെ ഓടുക.
And Satan will have no power over your life.
നിങ്ങളുടെ ജീവിതത്തിന് മേൽ പിശാചിന് യാതൊരു അധികാരവും
ഉണ്ടായിരുന്നില്ല.
നമ്മുടെ ജീവിതത്തിൽ പിശാചിന് യാതൊരു സ്വാധീനവും
ഉണ്ടായിരുന്നില്ല.
അവൻ നമ്മുടെ കാലുകൾക്ക് കീഴെയായിരിക്കും.
I'm not telling you theories, my brothers and sisters.
സഹോദരി സഹോദരന്മാരെ, ഞാൻ വെറും ഉണങ്ങിയ സിദ്ധാന്തങ്ങളല്ല നിങ്ങളോട് പറയുന്നത്.
I'm telling you what I've proved.
എന്റെ ജീവിതത്തിൽ തെളിയിച്ച സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
Satan can have no power if you don't have fellowship with his spirit of pride.
നിഗളത്തിന്റെ ആ ആത്മാവുമായിട്ട്, പിശാചിന്റെ ആത്മാവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കില്ല.
Do you know why Jesus, why Satan was absolutely terrified of Jesus Christ?
യേശുക്രിസ്തുവിനെ കുറിച്ച് പിശാച് എപ്പോഴും ഭയന്നിരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ?
Because of his humility.
തന്റെ താഴ്മയായിരുന്നു പിശാചിനെ പരിഭ്രാന്തനാക്കി.
Even today,
ഇന്നും അത് സത്യമാണ്.
Satan is terrifying of a humble man.
യഥാർത്ഥത്തിൽ വിനയമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ പിശാച് ഭയപ്പെടുന്നുവെന്നുള്ളത് ഏത്
സഭയിലുള്ള
വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അവന് ഭയമില്ല. വിനയബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പിശാചിന്
ഭയമാണ്.
നിങ്ങളൊരു വിനയമുള്ള വ്യക്തിയാണെങ്കിൽ പിശാച് നിങ്ങളെ നിശ്ചയമായും ഭയപ്പെടും.
Because he knows that he has no place where he can get a hold in your life.
നിങ്ങളുടെ ജീവിതത്തിൽ അവന് ഒരിടത്തും ഒരിടം കിട്ടുകയില്ലെന്ന് അവൻ അറിയാം. നിങ്ങൾ
വിനയം
എല്ലായ്പ്പോഴും താഴെയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്.
Hide yourself.
നിങ്ങളെ തന്നെ മറയ്ക്കുവാൻ, രഹസ്യമായി ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരായി.
What is God's nature like?
ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്?
We read in Isaiah 45.
യെശയ്യാ പ്രവചനം 45 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
Isaiah 45:15.
യെശയ്യാ പ്രവചനം 45 അധ്യായം 15 വാക്യം.
Here it says, Lord, thou art a God who hides himself.
ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായല്ലോവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം.
God is a God who hides himself.
തന്നെ താനെ മറയ്ക്കുന്ന, രഹസ്യമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്.
He doesn't shout from heaven, Hey all of you, I'm here.
സ്വർഗത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ എല്ലാം നോക്കിയിട്ട് കേട്ടോണം ഞാനിവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് വിളംബരം ചെയ്യുന്ന ദൈവമല്ലവൻ.
He works in the universe so quietly that nobody even sees him.
പ്രപഞ്ചത്തിൽ എത്ര നിശബ്ദനായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ആരും അവനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല.
Some people think there's even no God. That is how cleverly God has hidden himself.
ചില മനുഷ്യരെ ദൈവമില്ല എന്ന് പോലും ചിന്തിക്കുമാർ എത്ര എത്ര ബുദ്ധിപൂർവമാണ് ദൈവം തന്നെ തന്നെ രഹസ്യമായി
സൂക്ഷിച്ചത്.
അത് പിതാവിന്റെ സ്വഭാവമാണ്.
What about when the Son of God came to earth?
ദൈവപുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അതേ സ്വഭാവം.
He did something and he tells people, don't tell anyone that.
എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി അവൻ ചെയ്തു കഴിയുമ്പോൾ അവൻ പറഞ്ഞത് ആരോടും
അറിയിക്കരുത്.
ഒരു വീട്ടിൽ ചെന്നു കഴിഞ്ഞാലും അവന് ആ കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിച്ചു.
മരിച്ചവരെ
ഉയർപ്പിച്ചപ്പോഴും രോഗിയുടെ സൗഖ്യമാക്കിയപ്പോഴും യേശു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യം പ്രസിദ്ധമാക്കരുത്.
സോ ഡിഫറന്റ് ഫ്രം മാൻ.
മനുഷ്യന്റെ സ്വഭാവത്തിൽ എത്ര വ്യത്യസ്തമാണ്.
We do a small thing and we want the whole world to know about it.
വളരെ ചെറിയ പ്രവൃത്തിയതിനു ശേഷം ലോകം മുഴുവനും അത് അറിയണമെന്ന് നമുക്ക്
നിർബന്ധമാണ്.
അത് ദൈവ സ്വഭാവമല്ല, അത് പിശാചിന്റെ സ്വഭാവം.
God hides himself.
ദൈവം തന്നെ താനെ മറയ്ക്കുന്നവൻ.
If he does a work, he doesn't advertise it.
ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിനെ പ്രസിദ്ധമാക്കുന്നു.
He makes the sun to rise in the morning and he keeps quiet about it.
രാവിലെ സൂര്യൻ ഉദിച്ചുമാറാക്കുന്ന ദൃഷ്ടാവായിരിക്കുന്നു ദൈവം, അതിനെക്കുറിച്ച് വിളംബരം ചെയ്യുന്നില്ല, മൗനമായിരിക്കും.
Have you noticed how God answers your prayers?
നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം എങ്ങനെയാണ് അതിന് മറുപടി തരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
You pray for something.
നിങ്ങളെ
Lord, please do something about it.
ഈ കാര്യത്തിൽ നീ എന്തെങ്കിലും ചെയ്യണം.
And so many things happen and that prayer is answered.
പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, നിന്റെ പ്രാർത്ഥന മറുപടി ലഭിക്കുന്നു.
You think it was a coincidence, somebody came and somebody did this and these things happened.
മിക്കവാറും നിങ്ങൾ ചിന്തിക്കുന്നത് യാദൃശ്യമായി പല സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നപ്പോൾ ഈ കാര്യം അങ്ങ് നടന്നു എന്നേ ഉള്ളൂ.
You don't realize that God worked, but God himself did not manifest himself.
എന്നാൽ ദൈവം തന്റെ കരങ്ങൾ ചലിപ്പിച്ചതുകൊണ്ട് പല കാര്യങ്ങളും അതിന് മുഖാന്തരമായെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുന്നില്ല, അവൻ രഹസ്യമായി.
God worked.
ദൈവത്തിന്റെ പ്രവർത്തന വിധം എങ്ങനെയാണ്?
How does the Holy Spirit work in the church?
പരിശുദ്ധാത്മാവ് സഭയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
Jesus said the Holy Spirit is a helper.
യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു സഹായിയ.
What type of helper is that? Is he?
ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സഹായിയാണ് പരിശുദ്ധാത്മാവ്?
I've thought many times after I have preached God's word in different places.
പല സ്ഥലങ്ങളിലും ദൈവവചനം പ്രസംഗിച്ച ശേഷം ഈ കാര്യം ഞാൻ ചിന്തിച്ചു.
And people don't know.
ആളുകൾ അറിഞ്ഞുകൂടാ.
But I know.
എന്നാൽ എനിക്കറിയാം.
How much the Holy Spirit has helped me to speak.
സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം ശക്തീകരിച്ചു എന്നുള്ളത്.
As a result of many people praying.
അനേക വ്യക്തികളുടെ പ്രാർത്ഥനയുടെ ഫലമായി.
Binding the powers of Satan.
പിശാചിന്റെ ശക്തിയെ ബന്ധിക്കുന്നതിന്റെ ഫലമായി.
The Holy Spirit has given me words to speak.
എനിക്ക് സംസാരിക്കുവാൻ ഉച്ചരിക്കുവാൻ വാക്കുകൾ നൽകുന്ന
പരിശുദ്ധാത്മാവ്
ഉച്ചരിപ്പാൻ നൽകുന്ന വാക്കുകൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ശക്തിയോടെ കൊണ്ടുപോവുകയും പതിക്കുകയും
ചെയ്യുന്നു.
ഇതിനെല്ലാം അവസാനമായി
what do people say?
ആളുകൾ എന്താണ് പറയുന്നത്?
Oh, brother Jack, that was a tremendous message. It really helped me.
Brother Jack, സഹോദര വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളായിരുന്നു, എനിക്ക് വളരെ സഹായകമായിരുന്നു.
I say, Lord, Holy Spirit, how wonderfully you work. And they didn't even know it was you. They thought it was me.
അനേക സന്ദർഭങ്ങളിൽ ഞാൻ അത്ഭുതം കൂറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, നിന്റെ പ്രവർത്തന രീതി എത്ര അത്ഭുതകരമാണ്, നീ മുഴുവനും ചെയ്തു എന്നാൽ അവർ വിചാരിച്ചു നീ മുഴുവൻ പ്രവൃത്തി ചെയ്തിട്ടും ഞാനാണ് ചെയ്തതെന്ന് കേൾവിക്കാർ ചിന്തിച്ചുപോയി.
ഹോളി സ്പിരിറ്റ് ഓൾസോ ലൈക് ദാറ്റ്.
പരിശുദ്ധാത്മാവും ഇങ്ങനെ രഹസ്യമായി
പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും ദൈവ സ്വഭാവം തന്നെ അതാണ്, തന്നെത്താനെ മറക്കുന്ന
ദൈവം.
അതെന്നെ പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ?
ദിസ് ഈസ് എ ഗ്രേറ്റ് ആർഗ്യുമെന്റ് ഇൻ പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക് ബ്രദർ ആൻഡ് സർക്കിൾ. വാട്ട് ഈസ് ദി എവിഡൻസ് ഓഫ് ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്?
കാരിസ്മാറ്റിക് ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റൽ സഭാവിഭാഗങ്ങളിൽ നാളുകളായിട്ടുള്ള വലിയൊരു തർക്ക വിഷയമുണ്ട്. പരിശുദ്ധാത്മ നിറവിന്റെ അടയാളം എന്താണ്?
ഓക്കെ, ഐ വിൽ ഗിവ് യു ആൻ എവിഡൻസ് ടുഡേ വിച്ച് യു നെവർ ഹേർഡ് ബിഫോർ.
ഒരുപക്ഷെ നിങ്ങൾ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു തെളിവ്. പരിശുദ്ധാത്മ നിറവിനെ ഞാൻ
സ്പീക്കിംഗ് ഇൻ ടങ്സ് ഇസ് ദി എവിഡൻസ്.
ചില വിചാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് അതിന്റെ തെളിവ്.
ഐ എം നോട്ട് അഗേൻസ്റ്റ് ഇറ്റ്. ഐ ഹാവ് സ്പോക്കൻ ഇൻ ടങ്സ് ഫോർ 20 ഇയേഴ്സ് ആൻഡ് ഐ പ്രൈസ് ദി ലോർഡ് ഫോർ ഇറ്റ്. ഐ കാൻ യൂസ് ഇറ്റ്.
ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ എതിരല്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ദാറ്റ്സ് നോട്ട് ദ മാർക്ക്.
എന്നാൽ പരിശുദ്ധാത്മ നിറവിന്റെ അടയാളം അതല്ല.
ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഇസ് ടു ബി ഫിൽഡ് വിത്ത് ദ ഡിസയർ ടു ബി ഇൻവിസിബിൾ.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന തെറ്റിപ്പോകാത്ത തെളിവ് അദൃശ്യനായിരിക്കാൻ മരണമരിക്കുവാനുള്ള ആഗ്രഹമാണ്.
ടു സേർവ് അതേഴ്സ് ആൻഡ് ബി ഇൻവിസിബിൾ.
മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും കാണപ്പെടാതെ മറഞ്ഞിരിക്കുവാൻ.
ഹൗ മെനി ഓഫ് യു വാണ്ട് ദാറ്റ്?
നിങ്ങൾ എത്ര പേർക്ക്?
ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദാറ്റ് സ്പിരിറ്റ്?
നിങ്ങൾ എത്ര പേര് ഈ വണ്ണമുള്ള ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു?
വെരി ഫ്യൂ വോളണ്ടിയേഴ്സ്.
വളരെ ചുരുക്കം പേരെ മനസ്സോടെ മുന്നോട്ട് വരിക.
ഹൗ മെനി വാണ്ട് ടു സ്പീക്ക് ഇൻ ടങ്സ്? എവരിബഡി.
എത്ര പേർക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്? രോഗശാന്തിയുടെ വരം ആർക്കൊക്കെ വേണം?
വാട്ട് പ്രോമിനൻസ് ദാറ്റ് വിൽ ഗിവ് മീ.
ഓ, അത് എന്നെ എത്ര വലിയവനാക്കും എല്ലാവർക്കും.
ദിസ് സ്പിരിറ്റ് ഹൂ വർക്ക്സ് ഹിഡൻ ബിഹൈൻഡ് ദി സീൻസ് ഇൻവിസിബ്ലി. ഹൗ മെനി പീപ്പിൾ വാണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദാറ്റ് സ്പിരിറ്റ്?
മറഞ്ഞിരുന്നുകൊണ്ട് രഹസ്യമായി പ്രവർത്തിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ നിറം ആർക്കു വേണം? വളരെ ചുരുക്കം.
ദോസ് ആർ ദി പീപ്പിൾ ഹൂ ആർ റിയലി പ്രസിംഗ് ടുവേർഡ്സ് ദി ഗോൾ.
അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവത്തിന്റെ നിത്യം ദിവ്യ ഉദ്ദേശത്തിലേക്ക് മുന്നോട്ടായി.
ഇഫ് ഐ എം റണ്ണിംഗ് ടുവേർഡ്സ് ദ ഗോൾ, ഐ ഷുഡ് ബി മേക്കിംഗ് മൈസെൽഫ് മോർ ആൻഡ് മോർ ഇൻവിസിബിൾ ആസ് ഐ അഡ്വാൻസ് ഇൻ മൈ മിനിസ്ട്രി.
ഞാൻ ഈ ദൈവിക ഉദ്ദേശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും നാളിൽ കഴിയുന്നതോറും ഞാൻ എന്നെ തന്നെ കൂടുതൽ അദൃശ്യനാക്കി തീർത്തുകൊണ്ടിരിക്കണം.
ഐ ബിലീവ് ദാറ്റ്.
ഞാനത് വിശ്വസിക്കുന്നു.
ദ മോർ വൺ ഹൂ മിനിസ്റ്റേഴ്സ് ഗോഡ്സ് വേർഡ് അഡ്വാൻസസ് ഇൻ ദ മിനിസ്ട്രി, ദ മോർ ഹി ഷുഡ് ബിക്കം ഇൻവിസിബിൾ.
ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യൻ അവൻ തന്നെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ അദൃശ്യനായി തീർന്നുകൊണ്ടിരിക്കും.
ദ മോർ ഹി ഡ്രോസ് ദി അറ്റൻഷൻ ഓഫ് പീപ്പിൾ അവേ ഫ്രം ഹിംസെൽഫ്.
കേൾവിക്കാരുടെ ശ്രദ്ധ തന്നിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് അവൻ കൂടുതൽ തിരിച്ചും തോറും.
ആൻഡ് പീപ്പിൾ ഡോണ്ട് സീ ഹിം.
അവനെ ആളുകൾ അധികം ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്.
ദ മോർ ഹി പ്രൊമോട്ട്സ് അതർ ബ്രദേഴ്സ്,
മറ്റുള്ള സഹോദരന്മാർക്ക് വളരുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു.
Yeah, that is the mark of a genuine man of God who is following Jesus.
യേശുവിനെ പിൻപറ്റുന്ന യഥാർത്ഥ ദൈവപുരുഷന്റെ അടയാളം ഇതാണ്.
All these people who are becoming bigger and bigger and bigger and bigger and bigger like the film stars. And I'm here.
സിനിമ നടന്മാരെ പോലെ ദിവസങ്ങൾ കഴിയും തോറും വലിപ്പമേറി പ്രസിദ്ധി ആർജിച്ച് വളരുന്ന വ്യക്തികളെ യേശുവിനെ പോലെ.
അത്
യേശുക്രിസ്തുവിന്റെ ആത്മാവാണ്.
That's why the devil has power.
അതുകൊണ്ടാണ് പിശാചിന് ആ ജീവിതങ്ങളിൽ സ്വാധീനമുള്ളത്.
You don't want the devil to have power over your life.
പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
Lord Jesus is my goal.
കർത്താവായ യേശു എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കട്ടെ.
Let me see the way he went.
യേശു പോയ മാർഗം ഞാൻ ഒന്നുകൂടെ തെളിവായി
കാണും. How he did something and he hid himself.
എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചതിന് ശേഷം തന്നെ തന്നെ അവൻ ഒളിച്ചത് രഹസ്യമാക്കി വെച്ച മാർഗം ഞാൻ കാണട്ടെ.
Can any of you tell me some of the good things that Jesus did in the first 30 years of his life?
യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 വർഷ കാലം യേശു ചെയ്തായിരിക്കുന്ന ചില നല്ല പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ ആർക്ക് പറയാൻ
കഴിയും?
യേശുവിന്റെ ജീവിതത്തിന് ഒടുവിലത്തെ 3 വർഷ കാലം അവൻ ചെയ്ത അനേക നല്ല കാര്യങ്ങളെ നമുക്കെല്ലാം പറയാൻ
കഴിയും.
ആദ്യത്തെ 30 വർഷ കാലം യേശു ചെയ്ത നല്ല ചില പ്രവൃത്തികൾ പറയാമോ?
You don't know, I don't know.
നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, എനിക്ക് പറഞ്ഞുകൂടെ.
But what a lot of good he must have done.
നിശ്ചയമായും അനേകം നല്ല കാര്യങ്ങൾ യേശു ചെയ്തു.
There is a verse in John's Gospel chapter 21.
യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്.
Verse 25.
25 വാക്യം, ഒടുവിലത്തെ വാക്യം.
You want to know the answer, what he did in 30 years.
ആദ്യത്തെ 30 വർഷക്കാലം യേശു എന്ത് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്.
Here it is in the last verse of the last Gospel.
ഒടുവിലത്തെ സുവിശേഷത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ അതിന് മറുപടി ഉണ്ട്.
You pay attention to it.
നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ?
There are also many other things that Jesus did.
യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്.
Which, if they were written in detail,
അത് വിശദമായിട്ട് ഓരോന്നോരോന്നായി എഴുതിയാൽ,
I suppose the world will not be able to contain the books which are written.
അത് എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.
How many books can the world contain?
ഈ ഭൂമിയിൽ മുഴുവനും കൂടെ എത്ര പുസ്തകങ്ങൾ കൊള്ളിക്കാൻ പറ്റും?
You believe that Jesus did so many good things?
അത്രയധികം നല്ല പ്രവൃത്തികൾ യേശു ചെയ്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
ഐ ബിലീവ്.
ഞാനത് വിശ്വസിക്കും.
ഐ ബിലീവ് ഇൻ ദോസ് 30 ഇയേഴ്സ് ഹി ഡിഡ് സച്ച് എ ലോട്ട് ഓഫ് ഗുഡ് ഇൻ ഹിസ് ഹോം, ടു ഹിസ് മദർ, ടു ഹിസ് ഫോർ ബ്രദേഴ്സ്, ടു ഹിസ് ടു സിസ്റ്റേഴ്സ്, ടു ഹിസ് നെയ്ബേഴ്സ്, ടു സോ മെനി പീപ്പിൾ.
തന്റെ ജീവിതത്തിന്റെ പ്രാരംഭം 30 വർഷക്കാലം തന്റെ മാതാപിതാക്കന്മാർക്ക്, തന്റെ സഹോദരന്മാർക്ക്, തന്റെ അയൽവാസികൾക്ക് എണ്ണമറ്റ സൽപ്രവൃത്തികൾ നന്മ ചെയ്തവനായിട്ടാണ് യേശു ജീവിച്ചത്.
ഹി മസ്റ്റ് ഹാവ് മേഡ് 3 ചെയർസ് ആൻഡ് ടേബിൾസ് ഫോർ സം പൂർ വിഡോസ് ഇൻ നസറത്ത്. നോബഡി ന്യൂ അബൌട്ട് ഇറ്റ്.
നഗരത്തിലെ ദരിദ്രയായിരിക്കുന്ന ഏതെങ്കിലും വിധവമാർക്ക് വേണ്ടി അവൻ സൗജന്യമായിട്ട് കസേരയും മേശയും ഉണ്ടാക്കി കൊടുത്തു കാണും.
ഹി മസ്റ്റ് ഹാവ് ഡൺ മെനി 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 തിങ്സ്.
അനേകം അനേകം നല്ല കാര്യങ്ങൾ യേശു ചെയ്തു.
ബട്ട് ബിക്കോസ് ഹി മാനിഫെസ്റ്റഡ് ദാറ്റ് ഡിവൈൻ നേച്ചർ ഓഫ് ബീയിങ് ഇൻവിസിബിൾ,
ആ ദൈവിക സ്വഭാവം അവൻ പ്രതിഫലിപ്പിച്ചതിനാൽ നമുക്കത് അറിയുവാൻ കഴിയുന്നില്ല.
ഹൗ മെനി പീപ്പിൾ വാണ്ട് ടു ഫോളോ ജീസസ്?
ഈ മാർഗത്തിൽ യേശുവിനെ പിൻപറ്റുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്?
ഇൻവിസിബിൾ,
അദൃശ്യരായിരിക്കാനുള്ള ആഗ്രഹം.
ടു ഡു ഗുഡ് ആൻഡ് നോട്ട് ഈവൻ ലെറ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഈസ് ഡൺ.
നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം വലം കഴിയുന്ന ഇടം കൈ അറിയാതിരിക്കുന്ന അനുഭവം.
ദാറ്റ്സ് ഗോഡ്സ് വേ.
ദൈവത്തിന്റെ മാർഗം ഇതാണ്.
ഇറ്റ്സ് നോട്ട് മാൻസ് വേ.
മനുഷ്യന്റെ വഴിയല്ലിത്.
ഐ വാസ് സീയിങ് ദേർ എ നോട്ടീസ്, ദിസ് ഫാൻ വാസ് ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ.
ഞാൻ ചുറ്റുമേൽ പതിച്ചിരിക്കുന്ന ഒരു ചുവരെടുത്ത് ശ്രദ്ധിക്കാനിടയായി ഫാൻ നമ്പർ 4 ഇന്ന വ്യക്തി ദാനം ചെയ്തതാണ്.
400 rupees. Everybody must know it.
400 രൂപ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരും അതറിയണം.
Year after year everybody must know it.
വർഷങ്ങൾ കഴിഞ്ഞാലും ഈ തൽപ്രവൃത്തി സകലരും ശ്രദ്ധിക്കണം.
ഐ ഡോണ്ട് ജഡ്ജ് ദം. ദേ മേ നോട്ട് ബി ബോൺ അഗൈൻ. ദേ ഹാവ് നോ ലൈഫ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു
ജഡ്ജ്. ഞാൻ അവരെ വിധിക്കുന്നില്ല. ഒരുപക്ഷെ അവർ വീണ്ടും ജനിച്ചവരായിരിക്കില്ല. വെളിച്ചമില്ലാത്തവരുണ്ട്, അങ്ങനെ ചെയ്തതാണ്.
What about people who got light like you and me? We say we are born again.
എന്നാൽ വീണ്ടും ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ വെളിച്ചം ലഭിച്ച നമ്മുടെ കാര്യം എങ്ങനെയാണ്?
We got a Bible which says don't let your left hand know what your right hand did.
നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതിരിക്കും.
How many of us believe that is important?
അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നു?
That is the way Jesus went.
യേശു പോയത് ഈ വഴിയിൽ.
That's why he said the prince of the world comes, he's got nothing in me.
അതുകൊണ്ടാണ് യേശുവിന് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭു വരുമ്പോൾ അവൻ എന്നിൽ ഒരു കാര്യവുമില്ല.
He always wanted to be hidden.
എല്ലായ്പ്പോഴും രഹസ്യമായിരിക്കാൻ, അദൃശ്യനായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു.
We don't know how much he prayed. We don't know how much he fasted.
യേശു എത്രയധികം പ്രാർത്ഥിച്ചു, എത്രത്തോളം ഉപവസിച്ചു, ഇതൊന്നും നമുക്കറിഞ്ഞു.
One place is written he fasted 40 days. You think that is the only time he fasted?
ഒരിടത്ത് മാത്രം സുവിശേഷങ്ങളിൽ നാം കാണുന്നു യേശു 40 ദിവസം ഉപവസിച്ചെന്ന്. പക്ഷേ യേശു ഉപവസിച്ച ഒരേ സന്ദർഭം ഇത് മാത്രമായിരുന്നു.
Jesus life was like an iceberg. Little bit you could see, but the whole lot underneath you can't see.
യേശുവിന്റെ ജീവിതം വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു വലിയ ഭീമാകാരമായ മഞ്ഞുകട്ട പോലെയായിരുന്നു. അല്പം മാത്രം പുറത്തു കാണുന്നു, അതിന്റെ ഭൂരിഭാഗവും രഹസ്യമായ അടിയിലാണ്.
That is the way Jesus came to this earth and lived and showed man how God wanted man to live.
മനുഷ്യനെ ജീവിക്കുവാനായി ദൈവം വിഭാവനം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട വഴിയെക്കുറിച്ച് ദൈവപുത്രൻ ഇങ്ങനെയാണ് ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തിയത്.
Do good, not to let any draw any attention to himself.
നന്മ ചെയ്തതിന് ശേഷം ആരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാതിരിക്കുന്ന മനോഭാവം.
You always go down.
എല്ലായ്പ്പോഴും താഴേക്കുള്ള പടികൾ ഇറങ്ങുന്ന മനസ്സ്.
You know that Jesus was the only person who could decide beforehand which family he should be born into.
നിങ്ങൾക്കറിയാമോ, ഭൂമിയിൽ ഏതൊരു കുടുംബത്തിൽ ജന്മമെടുക്കണമെന്ന് മുന്നമേ തീരുമാനിക്കാൻ കഴിയുമായിരുന്ന ഏക വ്യക്തി യേശുവായിരുന്നു.
Have any of you wished that you were born in some other family?
നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഒരു കുടുംബത്തിൽ ഞാൻ പിറന്നിരുന്നെങ്കിൽ?
You see some rich family and say, oh, it's been good if I had been born into that family.
സമ്പന്നമായിരിക്കുന്ന ഒരു കുടുംബം കാണുമ്പോൾ ഈ വീട്ടിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ?
You had to choose which country you should be born into. Would you choose India or United States or something like that?
നിങ്ങൾക്ക് ഏത് രാജ്യത്ത് ജനിക്കണമെന്നുള്ളതിനെ കുറിച്ചും തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുമായിരുന്നോ അതോ അമേരിക്കയിൽ ജനിക്കുമായിരുന്നോ?
What would you choose?
നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്തായിരുന്നേനെ?
Jesus was the only person who could choose which country I am to be born, which family I am to be born.
ഏത് രാജ്യത്ത് താൻ ജനിക്കണം, ഏത് കുടുംബത്തിൽ പിറക്കണമെന്നുള്ളത് തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്ന ഏക വ്യക്തിയായിരുന്നു യേശു.
You know which he chose?
അവനെന്താണ് തിരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയാമോ?
Very, very poor family.
വളരെ ദരിദ്രമായിരിക്കുന്ന ഒരു കുടുംബം.
Very poor and from a town which had a bad reputation called Nazareth.
വളരെ മോശമായിരിക്കുന്ന പേരുള്ളതായിരിക്കുന്ന നസറത്ത് എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ് അവൻ ജനിപ്പാൻ തിരഞ്ഞെടുത്തത്.
You see something there?
നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ?
Very God fearing family.
എന്നാൽ വളരെ ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്.
But very, very poor.
എന്നാൽ വളരെ ദരിദ്രമായിരുന്ന ഒരു കുടുംബം.
Let me tell you something else.
മറ്റേ കാര്യം കൂടി ഞാൻ പറയാം.
Jesus was the only person who could determine beforehand where, in which room he should be born.
ഏത് മുറിയിലാണ് താൻ ജനിക്കേണ്ടത് എന്നും യേശുവിന് മുന്നമേ തീരുമാനിക്കാൻ കഴിയുമായിരുന്നു.
And which does he choose?
ഏത് സ്ഥലമാണ് അവൻ പിറന്നു വീഴുവാനായി തിരഞ്ഞെടുത്തത്?
Would you choose the type of place he chose to be born in?
യേശു തിരഞ്ഞെടുത്തതായിരിക്കുന്ന അതുപോലൊരിടം നിങ്ങൾ ആരെങ്കിലും ജനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുമായിരുന്നോ?
In the midst of the cows and the donkeys.
കഴുതകളുടെയും കന്നുകാലികളുടെയും നടുവിൽ.
Anyone of us here born in such a place?
അതുപോലുള്ളൊരു ഇടത്ത് ജനിച്ച ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടോ?
Why did Jesus choose that?
യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയത്?
Right from his birth,
തന്റെ ജനനം മുതൽ,
he was showing that all these big things in the world are worthless before God.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തിന്റെ ഉന്നതമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും വില കുറഞ്ഞതും നിസ്സാരവുമാണെന്ന് വെളിപ്പെടുത്തുവാൻ.
You boast in the family you are from?
നിങ്ങൾ പിറന്ന കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുന്നവരാണോ?
I am from such and such a family.
ഞാൻ ഇന്ന ഇന്ന കുടുംബത്തിൽ ജനിച്ചു.
My family name is this.
ഞങ്ങളുടെ കുടുംബ പേര് ഇതാണ്.
This bishop is from my family.
ഈ ബിഷപ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്.
People ask me which family I am from.
എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് ഏത് കുടുംബത്തിലാണ് പിറന്നത്.
I am from the family that was pushed out of the Garden of Eden.
എനിക്ക് പറയാനുള്ള മറുപടി, ഏതൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ആ കുടുംബത്തിലാണ് ജനിച്ചത്.
I don't know which one you were born into, but I was.
നിങ്ങൾ ജനിച്ച കുടുംബം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
But Jesus came for this family that was pushed out of Eden and he found the way for me to come back into paradise.
ഏതിൽ നിന്ന് പരദേശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അവൻ എനിക്ക് അവിടേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വഴി തുറന്നു.
ഓൾ ദിസ് എംപ്റ്റി ഹോളോ ബോസ്റ്റിംഗ് ദാറ്റ് മൈ ഫാമിലി ഈസ് സുപ്പീരിയർ ടു യുവേഴ്സ്,
എന്റെ കുടുംബമാണ് നിന്റെ കുടുംബത്തെക്കാൾ മെച്ചമെന്ന് തുടങ്ങിയുള്ളതായിരിക്കുന്ന പൊള്ളയായിരിക്കുന്ന അർത്ഥശൂന്യമായിരിക്കുന്ന
അവകാശവാദം,
ഇതിനെയെല്ലാം തച്ചുടയ്ക്കുവാനാണ് യേശു വന്നത്.
ഹി കെയിം ടു ഹംബിൾ ഹിംസെൽഫ്.
തന്നെത്താനെ താഴ്ത്തുവാനായിട്ട് അവൻ ഭൂമിയിൽ വന്നു.
ലീസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ്.
മനുഷ്യരിൽ ഏറ്റവും ചെറിയവനായിട്ട് എല്ലാവരുടെയും ദാസനായി തീർന്നു.
When I tell people you must learn to meditate on the scriptures,
തിരുവചനം ധ്യാനിക്കുവാൻ നിങ്ങൾ അഭ്യസിക്കണം എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് മത്തായിയുടെ സുവിശേഷം നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാം.
I said, what am I going to get reading all these names for 20 verses, just a whole lot of names.
മത്തായിയുടെ തുടങ്ങുമ്പോൾ തന്നെ വായിക്കുന്ന സഹോദരൻ എന്നോട് ചോദിക്കും ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ 20 വാക്യങ്ങളെ ഒരുപാട് പേരുകൾ വംശാവലി എഴുതിയിരിക്കുന്നു എന്ത് പ്രയോജനമാണ്? ഇത് വായിച്ചുകൊണ്ട് എന്തോ ഒരു ആത്മീയ പ്രയോജനമാണ്.
ഓക്കെ, let me give you a little demonstration today what you can get out of those first 16 verses, just names.
പേരുകൾ മാത്രമുള്ള വംശാവലി മാത്രമുള്ള ആദ്യത്തെ 16 വാക്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ആത്മീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണം.
I will show you what depth there is in God's word if you take a little pains to dig.
താഴേക്ക് കുഴിച്ചെല്ലുവാൻ അല്പം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന വരിയിൽ ദൈവവചനം എത്ര അമൂല്യമായിരിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് നൽകുവാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ
പറയാം.
ഇതൊരു ഉദാഹരണം മാത്രമാണ്.
ഓക്കെ, let's turn to Matthew chapter 1.
മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ശ്രദ്ധിക്കാം.
First thing we see there is,
അവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം,
in the names of all these men in the 16 verses there are only four women mentioned in those 16 verses.
ആദ്യത്തെ 16 വാക്യങ്ങളിൽ കാണുന്ന പേരുകളുടെ നീണ്ട പട്ടികയില് സ്ത്രീകളുടെ പേരുകൾ കേവലം 4 എണ്ണം മാത്രം.
Only four women are mentioned.
4 സ്ത്രീകളുടെ പേരുകളെ ഈ നീണ്ട ലിസ്റ്റിൽ നമുക്ക് കാണുവാൻ കഴിയും.
Look at them.
ഈ പേരുകൾ ആരൊക്കെയാണെന്ന് ആരുടെയൊക്കെയാണെന്ന് നോക്കാം.
First of all,
ഒന്നാമത്,
there is a woman called Tamar in verse 3.
മൂന്നാം വാക്യത്തിൽ താമാർ എന്നുപേരുള്ള ഒരു സ്ത്രീയെ നാം കാണുന്നു.
This is the genealogy of Jesus Christ.
യേശുക്രിസ്തുവിന്റെ വംശാവലിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്.
This is the genealogy of David, from which Jesus was born physically.
ദാവീദിന്റെ വംശത്തിൽ യേശു മനുഷ്യനായി ജന്മമെടുത്ത വംശാവലിയാണിത്.
In that genealogy is Tamar.
ആ വംശാവലിയിൽ താമാർ എന്നുപേരുള്ള ഒരു സ്ത്രീ.
She had a child through Judah.
യൂദ മുഖാന്തരം അവൾക്ക് ഒരു സന്തതി ഉണ്ടായി.
യു നോ ഹു ജൂഡ വാസ്?
യൂദ ആരാണെന്നറിയാമോ?
ജൂഡ വാസ് താമാർസ് ഫാദർ ഇൻ ലോ.
നിങ്ങൾക്കറിയാമോ, താമാറിന്റെ അമ്മയ്യപ്പനായിരുന്നു യൂദ.
ദ ഫാദർ ഇൻ ലോ വെന്റ് ആൻഡ് കമ്മിറ്റഡ് അഡൾട്ടറി വിത്ത് ദ ഡോട്ടർ ഇൻ ലോ.
അമ്മായിയപ്പൻ മരുമകളുമായിട്ട് വ്യഭിചാര കർമ്മം ചെയ്തു.
ആൻഡ് ഗോട്ട് ട്വിൻസ്.
ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായി.
Perez and Zerah.
Perez ennum Sarah ennum perulla rendu irattagal.
And Jesus from heaven, choosing his family line, chooses that one.
Swargathil ninnu thanda vamshavali thiranjedutha deivaputran ee kudumbathilude janikkuvan thirumani.
Would you like to boast about that?
Adine kurichu prashamsikkan ningal aarkengil taatpariyundo?
Draw a family tree.
നിങ്ങളുടെ കുടുംബത്തിന്റെ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ,
ഓവർ ഹിയർ ദിസ് വാസ് മൈ ഫാദർ ഇൻ ലോ ഹു കമ്മിറ്റഡ് അഡൾട്ടറി വിത്ത് ഹിസ് ഡോട്ടർ ഇൻ ലോ, ദാറ്റ്സ് വൺ ഓഫ് മൈ ആൻസെസ്റ്റേഴ്സ്.
പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തലമുറകൾക്ക് മുൻപില് ഇത് ഒരു എന്റെ വെല്ലുവിളിയപ്പച്ചനാണ്, അമ്മായിപ്പനായിരുന്നു, മരുമകളുമായിട്ട് അസന്മാർഗീയ മാർഗത്തില് അങ്ങനെ വ്യഭിചാരം ചെയ്തുണ്ടായ
ഈവൻ
മകന്റെ കൊച്ചുമകനാണ് ഞാൻ.
ഈവൻ ഇഫ് ഇറ്റ് ഹാപ്പൻ യു ലൈക്ക് ടു റബ് ഇറ്റ് ഔട്ട്.
അങ്ങനെ എന്തെങ്കിലും ഒന്ന് അബദ്ധവശാൽ സംഭവിച്ചാൽ തന്നെ വേഗത്തിൽ അത് മായ്ച്ചു കളയാനാണ് നിങ്ങൾ ഉത്സാഹം.
നോട്ട് പുട്ട് ഇറ്റ് ഇൻ ദി ഫസ്റ്റ് പേജ് ഓഫ് സ്ക്രിപ്ചർ.
പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ പേജിൽ എഴുതാൻ കൊള്ളാവുന്ന കാര്യമാണ് ഇത്.
ഗോഡ്സ് വേസ് ആർ നോട്ട് ഔർ വേസ്.
ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല.
വി ഹാവ് ഗോട്ട് ഓൾ ഫാൾസ് ഐഡിയസ് ഓഫ് ഡിഗ്നിറ്റി.
മാന്യതയെക്കുറിച്ച് നമുക്കുള്ള ധാരണകൾ മുഴുവൻ പിശക.
അണ്ടർസ്റ്റാൻഡ്.
ഈ കാര്യം നാം
ഗ്രഹിക്കട്ടെ. ദേർ ഈസ് അനദർ വുമൺ ഹിയർ ആഫ്റ്റർ ദാറ്റ്.
അതിനുശേഷം രണ്ടാമത്തെ സ്ത്രീ ആരാണെന്ന് നോക്കാം.
അനദർ വുമൺ മെൻഷൻഡ് ഹിയർ ഈസ് റേഹാബ് വേഴ്സ് 5.
അഞ്ചാമത്തെ വാക്യത്തിൽ രാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ.
ഷീ ഗോട്ട് എ സൺ.
അവൾക്കൊരു മകൻ ജനിച്ചു.
ഹൂസ് നെയിം വാസ് ഓബേദ്. ഷീ ഗോട്ട് മാരീഡ് ടു ബോയസ്. ബോയസ് ഹാസ് എ സൺ. ഷീ ഗോട്ട് മാരീഡ് ടു സൽമോൻ.
സൽമൻ എന്ന് പറയുന്ന ആളിനെ, സൽമോന് എന്ന് പറയുന്ന വ്യക്തിയാണ് രാഹാബിന്റെ ഭർത്താവായി തീർന്നത്.
ആൻഡ് ഹൂ വാസ് റേഹാബ്?
രാഹാബ് ആരായിരുന്നു?
റേഹാബ് വാസ് ദ മോസ്റ്റ് വെൽ നോൺ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സിറ്റി ഓഫ് ജെറിക്കോ.
ജെറിക്കോ പട്ടണത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വേശിയായിരുന്നു രാഹാബ്.
If you go to Jericho and said, where's Rahab? Oh, yeah, that's that red light area. You go over there, the third house on the left. Everybody knows it.
ജെറിക്കോ പട്ടണത്തിൽ ചെന്നിട്ട് രാഹാബിന്റെ വീട് ഏതാണെന്ന് മാത്രം ചോദിച്ചാൽ മതി, ആരും വേഗത്തിൽ പറഞ്ഞു തരും ആ ചുവന്ന തെരുവില് മൂന്നാമത്തെ ഇടത്തു വശത്ത് കാണുന്ന വീടാണ്, എളുപ്പമാണ് കണ്ടുപിടിക്കാൻ.
And she got married to one of the Israelites.
ഇസ്രായേലിനായ ഒരുവനുമായിട്ട് അവളുടെ വിവാഹം നടന്നു.
Called Salmon.
സലമോൻ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടന്നു.
ഗോഡ് ഫ്രം ഹെവൻ ചൂസസ് എ ഫാമിലി ലൈൻ ഫോർ ഹിസ് സൺ and he chooses that one.
സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ പിറക്കുവാനുള്ള വംശാവലി നിർണയിച്ചപ്പോൾ ഈ രാഹാവിനെയും കണ്ടു.
Okay, now we go to number 3.
മൂന്നാമത്തെ ആള്.
Then Boaz got married to a girl called Ruth.
അഞ്ചാം വാക്യത്തിൽ തുറന്ന് വായിക്കുന്ന ബോവസ് റൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു.
Ruth was not an Israelite.
റൂത്ത് ഒരു ഇസ്രയേൽക്കാരിയായിരുന്നില്ല.
Ruth was a Moabite.
ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു റൂത്ത്.
You know who Moab was?
Moab ആരായിരുന്നു നിങ്ങൾക്കറിയാമോ?
Moab was a child born when Lot committed adultery with his own daughter.
ലോത്ത് മദ്യലഹരിയിൽ അവന്റെ സ്വന്തം മക്കളുമായിട്ട് വ്യഭിചാരം ചെയ്തുണ്ടായ ആ സന്തതി പരമ്പരയാണ് മോവാബ്.
Father in law and daughter in law is bad enough, but this is father and daughter.
അമ്മായിയപ്പനും മരുമകളെന്ന് പറയുന്നത് തന്നെ വളരെ ഹീനമായ കാര്യമാണ്. ഇത് സ്വന്തം അപ്പനും മകളും.
Produces Moab.
Moab അങ്ങനെയാണ് ജനിച്ചത്.
And from Moab comes one day Ruth.
മോവാബിന്റെ സന്തതി പരമ്പരയിൽ റൂത്ത് എന്ന് പറയുന്ന സ്ത്രീ.
And Ruth gets married to an Israelite called Boaz.
ബോവസ് എന്ന പേരുള്ള ഇസ്രയേൽക്കാരനുമായിട്ട് റൂത്ത് വിവാഹം കഴിയുന്നു.
And God in heaven chooses that line.
സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ജനിക്കുവാനായിട്ട് ആ വംശാവലി തിരഞ്ഞെടുക്കും.
Okay, now we go to the fourth woman.
നാലാമത്തെ സ്ത്രീ ആരാണ്?
To David, verse 6, was born Solomon by her who had been the wife of Uriah, that's Bathsheba.
Uriah's wife was Bathsheba. Solomon is the one who was born David's son.
We know who Bathsheba was.
Bathsheba was the one who was born.
David went and committed adultery with her when her husband was away somewhere.
ദാവീദ് ഈ ഊരിയാവിന്റെ ഭാര്യയുമായി വ്യഭിചാര കർമ്മം ചെയ്തു.
And then David schemed and got her husband killed in the war and married her.
യുദ്ധത്തിൽ ഈ ഭർത്താവിനെ കൊന്നതിന് ശേഷം ദാവീദ് തന്റെ വിവാഹം കഴിച്ചു.
She is the fourth one mentioned here.
ഇവിടെ പേര് പറയപ്പെടുന്ന നാലാമത്തെ സ്ത്രീയെ ഈ വ്യക്തിയാണ്.
You know what this is to show us?
നമ്മെ എന്ത് കാണിക്കാൻ വേണ്ടിയാണ് തിരുവേദന?
All your posting about this, my family tree, this is the family I'm from, is all God.
എന്റെ കുടുംബമഹിമയും ഞാൻ കടന്നു വന്നതായിരിക്കുന്ന കുടുംബങ്ങളുടെ ശ്രേഷ്ഠതയും ഒക്കെ പറയുന്നത് വെറും ചവറാണെന്ന് പ്രവാദത്തിലേക്ക് കുഴിച്ചെല്ലുവാനായിട്ട് നിങ്ങൾക്ക് ക്ഷമയുണ്ടെന്ന് വരികയില്ല. നമുക്ക് കാണുവാൻ കഴിയും പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ പേജ് തുടങ്ങി അതിന്റെ അവസാനം വരെയും യേശു ക്രിസ്തുവിന്റെ മഹത്വം പരിശുദ്ധാത്മാവിനെ എന്ന
കാര്യം
നിരന്തരമായിട്ട് താഴേക്ക് മാത്രം പൊക്കൊണ്ടിരുന്ന
that would elevate him above a single human being.
ഏതെങ്കിലും ഒരൊറ്റ മനുഷ്യന്റെ മേൽ തന്നെ താൻ ഉയർത്തുന്ന ഒരു സ്ഥാനവും യേശു
ആഗ്രഹിച്ചില്ല.
വിശ്വസ്തയോടെ ആ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുവാൻ
രോഗികളെ
സൗഖ്യമാക്കിയതിനു ശേഷം പറഞ്ഞു ആരെയും ഇത് അറിയിക്കരുത്.
His glory people saw on the Mount of Transfiguration, Peter, James and John.
തന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും മരുഭൂമലയിൽ യേശുവിന്റെ മഹത്വം കണ്ടു. യേശു പറഞ്ഞു ഈ കാര്യം
പ്രസിദ്ധമാക്കി.
ഒരു മനുഷ്യൻ പോലും ഈ കാര്യം
അറിയുന്നു.
ബാക്കി 9 ശിഷ്യന്മാർ പോലും ഇത് അറിയരുത് എന്ന് യേശു ആഗ്രഹിച്ചു.
അങ്ങനെയാണ് തന്റെ
ജീവിതത്തിന്റെ മഹത്വം ആരെങ്കിലും കാണണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. ആത്മാവിൽ ജീവിച്ച് യേശുവിന് പറയുവാൻ കഴിഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു അവന് എന്നിൽ ഒരു കാര്യം.
Now do you understand why the devil has got so much power over so many believers?
അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ പിശാചിന് എത്ര ശക്തമായിരിക്കുന്ന സ്വാധീനമുള്ളതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ?
Why he's got power over so many preachers?
അനേക പ്രസംഗികളുടെ ജീവിതത്തിൽ പിശാച് ഇത്ര വലിയ ശക്തി ഉപയോഗിക്കുന്നതിന്റെ കാരണം.
Any of you can have power over Satan. Any of us.
നമ്മൾ ആർക്കും സാത്താന്റെ മേലെ അധികാരമുണ്ടാകാൻ.
Lord, I want to go this way.
കർത്താവേ, ഈ വിനയത്തിന്റെ സൗമ്യതയുടെ മാർഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to humble myself.
എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
My dignity.
എന്റെ മാന്യതയിൽ ഞാൻ വലിയവനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താഴേക്ക് പോകണം.
I never want to speak about anything that I have accomplished in life.
എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയ വലിയ കാര്യങ്ങളെ കുറിച്ച് വീം വിളക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല.
I don't want any glory or honor from any human being for anything that I have done in life.
എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രശംസയോ പുകഴ്ചയോ എനിക്കില്ല.
ആവശ്യം താഴേക്ക്
താഴേക്ക് താഴേക്ക് തന്നെ പോകുവാനായിട്ട് നിന്റെ ഹൃദയത്തിൽ.
When you are insulted, humble yourself, bow your head and say, Lord, I want to go down.
മറ്റുള്ളവർ നിങ്ങളെ അപമാനിക്കുമ്പോൾ ഹൃദയത്തിൽ തീരുമാനിക്കുക, യേശുപോയ മാർഗത്തിൽ ഞാൻ താഴേക്ക്
പോകും. Will never have power over us.
പിശാചിന് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മേൽ യാതൊരു ശക്തിയും ഉണ്ടായിരിക്കില്ല.
This is what it means to follow Jesus as a forerunner.
നമ്മുടെ മുന്നോടിയായിട്ട് യേശുവിനെ കണ്ട് ഇങ്ങനെയാണ് അവനെ അനുഗമിക്കുന്നത്.
One can imagine that in his home in Nazareth he must have been humiliated so many times by his brothers.
തന്റെ ജഡപ്രകാരമുള്ള സഹോദരന്മാരാണ്. നസരത്തിലെ വീട്ടിൽ യേശു എത്രയോ പ്രാവശ്യം അപമാനിതനായി കാണും.
If the Bible says his four brothers never believed in him.
സുവിശേഷത്തിൽ നാം വായിക്കുന്നത് തന്റെ സഹോദരന്മാർ നാലുപേരും അവനിൽ വിശ്വസിച്ചില്ല.
I can imagine as Jesus grew up in that home, those brothers must have irritated him and taunted him in so many ways.
നസരത്തിലെ ആ ഭവനത്തിൽ യേശു വളർന്നു വന്നപ്പോൾ തന്റെ ജഡപ്രകാരമുള്ള സഹോദരന്മാർ തന്നെ വളരെ പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു.
And he never sinned.
ഒരിക്കൽ പോലും യേശു പാപം ചെയ്തില്ല.
The glory of Jesus there.
അവിടെ യേശുവിന്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ?
I praise God, I've seen something of it.
ഈ മഹത്വത്തിന്റെ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ എനിക്കിടയായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
You know how it helps me?
എന്നെ അതേപോലെ സഹായിക്കുന്നു നിങ്ങൾക്കറിയാമോ?
Other people irritate me and taunt me.
മറ്റുള്ളവർ
I've seen how you went.
മറ്റുള്ളവർ എന്നെ പരിഹസിക്കുമ്പോൾ, എന്നെ ചുണ്ടുപിടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശു പോയ മാർഗം കുറച്ചുകൂടെ തെളിവായിട്ട് എനിക്ക് കാണുവാൻ കഴിയും.
ഐ സീ ഹൗ യു വെൻ
കർത്താവെ, നീ പോയ മാർഗം എനിക്ക് കുറച്ചുകൂടെ കാണുവാൻ കഴിയും.
Fill me with the Holy Spirit.
കർത്താവെ, നിന്റെ കൃപ നിന്റെ പരിശുദ്ധാത്മാവ് അതിനാൽ എന്നെ നിറയ്ക്കണമേ.
Go that way.
ഈ വഴിയെ പോകുവാൻ എന്നെ സഹായിക്കണമേ.
You need to see the way Jesus went.
യേശു പോയതായിരിക്കുന്ന വഴി മാർഗം നാം കാണേണ്ട ആവശ്യമുണ്ട്.
Have you noticed this thing in the gospel?
സുവിശേഷങ്ങളിൽ ഈ സത്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
We read in Luke chapter 4.
ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
And verse 22.
ലൂക്കോസ് 4:22. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ ജോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു.
Read carefully.
നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം.
We can get a lot out of scripture when we read it carefully.
ശ്രദ്ധാപൂർവം നാം തിരുവചനം വായിച്ചാൽ നമുക്ക് വളരെയധികം പ്രയോജനം ഈ വായനയിൽ നിന്നുണ്ട്.
When they spoke well of Jesus,
അവർ യേശുവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ,
what did they call him?
എന്താണ് അവനെ വിളിച്ചത്?
This is Joseph's son.
ഇത് യോസഫിന്റെ മകൻ അല്ലയോ?
Now turn to another word.
ഇനി മറ്റൊരു വചനം ശ്രദ്ധിക്കാം.
Mark 6:3.
മർക്കോസിന്റെ സുവിശേഷം 6:3. മൂന്നാം വാക്യം.
Here in the last part of that verse it says they took offense at him.
ഈ വാക്യത്തിന്റെ 6:3 നാം വായിക്കുന്നത് അവങ്കൽ ഇടറിപ്പോയി അവരെല്ലാം.
When they took offense at him, what did they call him?
യേശുവിനെ അവർ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ, അവരോട് എതിർത്തപ്പോൾ അവനെ എന്താണ് വിളിച്ചത്?
They didn't call him Joseph's son.
യോസഫിന്റെ മകനെന്നല്ല വിളിച്ചത്.
They said this is Mary's son.
ഇവൻ മറിയയുടെ മകനാണെന്നാണ് പറഞ്ഞത്.
We don't know who the father is.
അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ അപ്പനാരാ നമുക്ക് അറിയത്തില്ല.
That's how they insulted him.
അങ്ങനെയാണ് യേശുവിനെ അവർ അപമാനിച്ചത്.
And from childhood he lived with that insult.
ബാല്യപ്രായം മുതലേ ഇവണ്ണം അപമാനിതനായി അവൻ വളർന്നു വന്നു.
It was a well known fact that Mary was pregnant.
വിവാഹം കഴിയുന്നതിന് മുൻപേ ഗർഭിണിയായ സ്ത്രീയായിരുന്നു മറിയ എന്നുള്ളത് പ്രസിദ്ധമായിരുന്നു.
You can't hide such things in a small village.
ഒരു ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുക അസാധ്യമാണ്.
When Jesus was born,
യേശു ജനിച്ചപ്പോൾ,
nobody believed this was a virgin birth.
കന്യക ഗർഭിണിയായി അങ്ങനെയാണ് യേശു ജനിച്ചത് എന്ന് ആരും വിശ്വസിച്ച് കാണുകയില്ല.
We know it.
അത് നമുക്കറിയാം.
But those people in Nazareth were Jews. They didn't believe it.
നസരേത്തിലുള്ളതായിരിക്കുന്ന ഗ്രാമീണരായ യഹൂദന്മാർക്ക് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു.
Imagine as little 6-year-old Jesus was walking down.
6 വയസ്സുള്ള ഒരു ബാലനായിട്ട് യേശു നസരേത്തിൽ കൂടെ നടക്കുമ്പോൾ,
people would say to one another,
ആളുകൾ പരസ്പരം മന്ത്രിക്കും,
that's Mary's son. We don't know who the father is.
അത് മറിയയുടെ മകനാണ്. അപ്പൻ എന്താ ആരാണെന്ന് അറിയത്തില്ല.
ലിവ് വിത്ത് ദാറ്റ് സ്റ്റിഗ്മ ഫോർ 33 ഇയേഴ്സ്.
ഈ ഭൂമിയിലെ തന്നെ 33 വർഷത്തെ ജീവിതത്തിലും ഇങ്ങനെ അപമാനിതനായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരായിട്ട് യേശു നടന്നു.
നെവർ ഓപ്പൺ ഹിസ് മൗത്ത് ടു ഡിഫൻഡ് ഹിംസെൽഫ്.
ഈ കാര്യം സത്യമാണെന്ന് തെളിയിക്കുവാൻ, തന്നെ ന്യായീകരിക്കുവാൻ ഒരിക്കൽ പോലും അവൻ വായി തുറന്നില്ല.
നെവർ ഫോട്ട് ഫോർ ഹിസ് റൈറ്റ്സ്.
തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി യേശു ഒരിക്കലും പോരാടിയില്ല.
നെവർ സ്റ്റോപ്പ് ടു പ്രൂവ് എനിതിങ്.
എന്തെങ്കിലും തെളിയിക്കുവാനായിട്ട് ഒരിക്കലും അവൻ ശ്രമം നടത്തിയില്ല.
He lived way down in the depth, invisible before the Father.
ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ പിതാവിന്റെ കണ്ണുകളുടെ മുമ്പില് വിനയത്തോടെ അവൻ ജീവിച്ചു.
ഇൻസൾട്ടഡ്, മിസ്അണ്ടർസ്റ്റുഡ്,
അപമാനിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു.
ഫാൾസ്ലി അക്യൂസ്ഡ്,
തെറ്റായ നിലയിൽ കുറ്റാരോപണം ഉണ്ടായപ്പോൾ.
ഫാൾസ്ലി അക്യൂസ്ഡ് ദാറ്റ് ഹി വാസ് ഇൻ ലെജിറ്റിമേറ്റ് ചൈൽഡ്.
അവന് വിവാഹത്തിൽ കൂടെ അല്ലാതെ ജനിച്ച ഒരു മകനാണെന്ന് തെറ്റായിട്ട് അവനെ കുറിച്ച് പറഞ്ഞു.
നെവർ ഓപ്പൺ ഹിസ് മൗത്ത്.
ഒരിക്കൽ പോലും ന്യായീകരിക്കുവാൻ തെളിയിക്കുവാൻ അവൻ വായ് തുറന്നില്ല.
ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ഫോളോ ഹിം?
യേശുവിനെ, ഇങ്ങനെയുള്ള യേശുവിനെ പിന്തുടരുവാൻ എത്ര പേർക്ക്
ആഗ്രഹമുണ്ട്?
നമ്മെ കുറിച്ച് ഒരു ചെറിയ കാര്യം ആരെങ്കിലും പറയുമ്പോൾ നമ്മെ തന്നെ ന്യായീകരിക്കാൻ നാം എത്ര
തിരുന്നുള്ളവരാണ്.
ആ വ്യക്തി പറയുന്ന കാര്യത്തിന്റെ 90% ശരിയായിരിക്കും, സത്യമല്ലാത്ത 10% വേണ്ടി ന്യായീകരിക്കുവാൻ, തർക്കിക്കുവാൻ നമുക്ക് എത്ര തിടുക്കമാണ്.
That's why the devil has power over us.
അതുകൊണ്ടാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിന് മേലെ അധികാരമുള്ളത്.
See Matthew 27.
മത്തായിയുടെ സുവിശേഷം 27-ാം വാക്യം ശ്രദ്ധിക്കാം.
At the end of his life,
യേശുവിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത്,
we read that so many people accused him of so many things.
അനേക ആളുകൾ യേശുവിനെ കുറിച്ച് അനേക അപവാദങ്ങൾ
പറഞ്ഞു.
യേശുവിനെതിരായിട്ട് അനേക വിധത്തിലുള്ളതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ പറഞ്ഞു.
First of all, Matthew 26, verse 60.
26-ാമത്തെ അധ്യായത്തിന്റെ 60-ാം വാക്യം.
Many false witnesses came forward.
കള്ളസാക്ഷികൾ പലരും വന്നു.
And the high priest said to him in verse 62.
62-ാം വാക്യത്തിൽ മഹാപുരോഹിതൻ,
are you making any answer?
നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ?
Verse 63.
63-ാം വാക്യം.
Jesus kept silent.
യേശുവോ മിണ്ടാതിരുന്നു.
Chapter 27.
27-ാം അധ്യായം.
Pilate said to him, verse 13.
13-ാം വാക്യത്തിൽ പീലാത്തോസ് അവനോട്,
don't you hear what all these people are saying against you?
ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ?
He did not answer him with regard to a single charge.
നാം എന്താണ് കാണുന്നത്? അവൻ ഒരു വാക്കിനും ഉത്തരം പറഞ്ഞില്ല.
As a lamb was led before its shearers, he was dumb.
രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു.
That is the one who defeated Satan.
പിശാചിനെ തോൽപ്പിച്ചവൻ ഈ യേശുവായിരുന്നു.
He didn't defeat Satan by opening his mouth, he defeated Satan by silence.
തന്റെ വാ തുറന്ന വാചാലനായിട്ടല്ല യേശു പിശാചിനെ തോൽപ്പിച്ചത്, അവൻ മൗനമായിരുന്നു, ഉത്തരം പറയാതെ പിശാചിനെ തോൽപ്പിച്ചു.
You know what it means to follow Jesus?
യേശുവിനെ അനുഗമിക്കുന്നു പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
So much of deception in Christendom today.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ എത്ര വലിയ വഞ്ചനയാണ്.
People saying, follow, I want to follow Jesus.
യേശുവിനെ അനുഗമിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അത്യുച്ചത്തിൽ പാടുന്ന ജനക്കൂട്ടം.
You've heard a little bit today about the practical implications of following him.
യേശുവിനെ അനുഗമിക്കുന്നതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് അല്പമായിട്ട് ഇന്ന് രാത്രി നിങ്ങൾ
കേട്ടു.
തെറ്റായിട്ട് കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ മൗനമായിരിക്കാൻ കഴിയുന്ന മനസ്സ്.
Many years ago, when I started serving the Lord, more than 30 years ago,
ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ സേവിക്കുവാൻ ഞാൻ ഇറങ്ങിയപ്പോൾ,
this is what the Lord said to me.
കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ ഇതാ,
no weapon formed against you will ever prosper.
നിനക്കെതിരെയുള്ള ആയുധങ്ങൾ ഒന്നും ഫലിക്കയില്ല.
Let people say anything against you.
ആളുകൾ നിന്നെ കുറിച്ച് എന്തും പറയട്ടെ,
keep quiet.
മൗനമായിരിക്കുക.
Don't reply.
മറുപടി പറയാതിരിക്കുക.
Let me defend you.
ഞാൻ നിന്നെ ന്യായീകരിക്കട്ടെ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ.
I can tell you after 30 years.
30 വർഷത്തിന് ശേഷം എനിക്ക് എന്റെ സാക്ഷ്യം ഇങ്ങനെ പറയാൻ കഴിയും.
Much better to let God defend you than you defending yourself.
നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവം നിങ്ങളെ ന്യായീകരിക്കുവാൻ.
Brothers and sisters,
സഹോദരങ്ങളെ,
real Christianity,
യഥാർത്ഥ ക്രിസ്ത്യാനിത്വം,
see the glory of Jesus in the scriptures and to let the Holy Spirit make us like him.
തിരുവചനത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം ദർശിക്കുന്നതും പരിശുദ്ധാത്മാവ് മഹത്വത്തിലേക്ക് നമ്മെ നടത്തുവാൻ അനുവദിക്കുന്നതുമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി.
The reason why many of us are defeated is because we don't want to follow Jesus.
നമ്മൾ അനേകർ പരാജയത്തിൽ ജീവിതം തുടരുന്നതിന്റെ കാരണം ഈ വഴിയിൽ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് താല്പര്യമില്ലെന്നുള്ളതാണ്.
We defend ourselves, so God says, okay, I won't defend you, you go and defend yourself.
നാം നമ്മെ തന്നെ ന്യായീകരിക്കുവാൻ തിടുക്കമുള്ളവരായാൽ ദൈവം പറയും, നീ നിന്നെ തന്നെ ന്യായീകരിച്ചുകൊള്ളുക, ഞാൻ മൗനമായിരിക്കാം.
But if you had been quiet, God would have defended you.
എന്നാൽ നിങ്ങൾ മൗനമായിരിക്കുവാൻ മനസ്സുള്ളവരായിരുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഫലപ്രദമായി ന്യായീകരിക്കുവാൻ കഴിയുമായിരുന്നു.
Brothers and sisters,
സഹോദരങ്ങളെ,
the Bible says in Philippians 2, God exalted Jesus so highly because he humbled himself so low.
ഫിലിപ്പിയ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്ന സത്യം എന്താണ്? യേശു തന്നെ താനെ ഇവണ്ണം താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികമായി ഉയർത്തി.
As I said before, the first thing that came into the universe was pride.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ പാപം രംഗപ്രവേശം ചെയ്തത് നിഗള മുഖാന്തരമാണ്.
If we don't get rid of that from our life,
നമ്മുടെ ജീവിതത്തിന്റെ നിഗളത്തെ നാം മുഴുവനായിട്ടും തൂത്ത്
മാറ്റുന്നു.
പിശാചിനെ നമുക്ക് ഒരു നാളും ജയിക്കുവാൻ കഴിയുകയില്ല.
And pride has penetrated every part of our being.
നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഈ അഹങ്കാരം
കുതിർന്നിറങ്ങിയിരിക്കുന്നു.
സംസാരിക്കുന്ന
വിധം,
നാം ചിന്തിക്കുന്ന
രീതി,
നാം ഇരിക്കുന്ന
ഇരുപ്പ്,
മറ്റുള്ളവരോട് നാം സംസാരിക്കുന്ന നിഗളം കൊണ്ട് നമ്മുടെ ജീവിതം പൂരിതമായിരിക്കുകയാണ്.
I remember the times when God began to give me more and more light on the pride, the corruption of pride in my life.
എന്റെ ജീവിതത്തിലെ നിഗളത്തിന്റെ ആ കാഠിന്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിച്ചം നൽകുവാൻ തുടങ്ങിയ സമയം ഞാൻ ഓർക്കുന്നു.
It's the way I would speak to a beggar.
ഞാൻ ഒരു ഭിക്ഷക്കാരനോട് സംസാരിക്കുന്ന വിധം.
The Lord would say to me,
കർത്താവിനോട് പറയും,
is that the way Jesus would speak?
യേശു ഇതേ വിഷയക്കാരനോട് ഇങ്ങനെ ആയിരിക്കുമോ സംസാരിക്കുന്നത്?
I would repent with tears and I say, Lord, that's not the way Jesus would speak. But help me next time to speak like Jesus would speak even to a beggar.
ഞാൻ കണ്ണുനീരോടെ യേശു പറയുമായിരുന്നു, കർത്താവേ, ഒരിക്കലും യേശു ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അടുത്ത പ്രാവശ്യമെങ്കിലും യേശുവിന്റെ മനസ്സോടെ സംസാരിക്കുവാൻ എന്നെ സഹായിക്കണം.
I would go to a scooter shop to fix my scooter.
എന്റെ സ്കൂട്ടർ റിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ
ഐ സീ ദി സ്മോൾ ബോയ്സ് ആർ ബീയിങ് ബീറ്റൻ ബൈ ഓൾ ദേർ പീപ്പിൾ ഓൺ ടോപ്പ് ഓഫ് ദം.
ഉച്ച പണി ചെയ്യുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഞാൻ കാണും.
ദി ലോർഡ് വുഡ് സേ ടു മീ,
കർത്താവ് എന്നോട് പറയും,
ഡോണ്ട് യു തിങ്ക് ജീസസ് വുഡ് സ്പീക്ക് എ കൈൻഡ് വേർഡ് ടു സം ഓഫ് ദി സ്മോൾ ബോയ്സ് ഹു ആർ ബീറ്റൻ ബൈ എവരിബഡി എൽസ്?
മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുന്ന ഈ ബാലന്മാരോട് യേശു ആയിരുന്നെങ്കിൽ കരുണയുടെ വാക്കുകൾ പറയുമായിരുന്നില്ലേ?
Don't you think Jesus would put one or two rupees in their hands while their bosses are not looking just to encourage them?
അവർക്ക് ഒരു ഉത്സാഹം നൽകുവാനായിട്ട് അവരുടെ യജമാനന്മാർ ശ്രദ്ധിക്കാത്തപ്പോൾ അവരുടെ കയ്യിൽ ഒന്നോ രണ്ടോ രൂപ വെച്ചുകൊടുക്കുവാൻ യേശുവിന് മനസ്സുണ്ടാകുമായിരുന്നില്ലേ? നിങ്ങളെ തന്നെ താഴ്ത്തുക.
Come down to the level of the lowest in society and think of their situation.
സമൂഹത്തിലെ ഏറ്റവുമധികം കഷ്ടപ്പെടുന്നവരുടെ നിലയിലേക്ക്, അവരുടെ ലെവലിലേക്ക് ഇറങ്ങി വരുവാനായിട്ട്.
All your preaching in the pulpit is useless if you don't know how to speak to that small boy there.
അവിടെ പീഡിപ്പിക്കപ്പെടുന്ന കൊച്ചു ബാലനോട് കരുണയോടെ സംസാരിക്കുവാൻ നിന്നെ ഹൃദയം അനുവദിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രസംഗപീഠത്തിലെ നിന്റെ സംസാരമൊക്കെ അർത്ഥം.
If you don't know how to encourage him, don't think you can encourage people in the meeting.
അങ്ങനെയുള്ള വർക്ക്ഷോപ്പിലെ ഒരു പാവപ്പെട്ട ബാലനെ ഉത്സാഹിപ്പിക്കുവാൻ നിനക്ക് അറിയത്തില്ലെങ്കിൽ മീറ്റിംഗിൽ നിന്നെ കേൾക്കുന്നവർ ഉത്സാഹിപ്പിക്കുവാൻ നിനക്ക്
കഴിയില്ല.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, യേശുവിന്റെ ഈ മാർഗത്തിൽ അവനെ പോലെ ആകുവാൻ എന്നെ
സഹായിക്കണം.
യേശു സംസാരിച്ചതുപോലെ എല്ലാവരോട് സംസാരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ.
ടു ദി സ്മാളസ്റ്റ് ആൻഡ് ദി വീക്കസ്റ്റ്,
ഏറ്റവും ചെറിയവനോടും ഏറ്റവും ബലഹീനനോടും.
ദി ഹോളി സ്പിരിറ്റ് ഷോസ് ദാറ്റ്
പരിശുദ്ധാത്മാവ് നമ്മെ അത് കാണും.
We see we are saturated with the corruption of pride from head to foot.
ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ നിഗളം കൊണ്ട് ഏറ്റവും അധികം നശിപ്പിക്കപ്പെട്ടവരാണ്.
And that is why our salvation proceeds so slow.
അതുകൊണ്ടാണ് നമ്മുടെ രക്ഷ ഇത്ര മന്ദഗതിയിലായിരിക്കുന്നത്.
We could have gone far ahead by now if we had learned to humble ourselves a little more.
അല്പം കൂടെ നമ്മെ തന്നെ താഴ്ത്തുവാ എന്ന വേഗത്തിൽ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ നമുക്ക് ബഹുദൂരം മുന്നമേ പോകുവാൻ കഴിയുമായിരുന്നു.
ത്രീ സീക്രട്സ് ടു ദി ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്ത്യ ജീവിതത്തിന് മൂന്ന് രഹസ്യങ്ങളുണ്ട്. കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒന്നാമത്തേത്
ഹ്യൂമിലിറ്റി,
താഴ്മ.
ദി സെക്കൻഡ്,
രണ്ടാമത്തേത്
ഹ്യൂമിലിറ്റി,
താഴ്മ.
ദി തേർഡ് വൺ യു നോ.
മൂന്നാമത്തെ എന്താണ് നിങ്ങൾക്കറിയാമോ?
ഹ്യൂമിലിറ്റി,
താഴ്മ.
You learned the three secrets of the Christian life today.
Christiya jeevithathinte moonu rahasyangal indra raathriyil ningal padikkanu.
Don't forget it.
Orikkalum marakkaadire.
You can never follow Jesus if you haven't learned it.
Ee rahasyangal ningal padichillengil Yesuvine anugamikkuka asaadhyamaanu. Namukku praarthikkaam.
Bow our heads before God.
Devan vaaga namukku nammude thalagale vanakkam.
Brothers and sisters,
sahodari sahodarmare,
we have to hang our head in shame when we say we are following such a wonderful Lord.
Yetral thudavana irikkunna yesuvineyanu nam anugamikkunnathu ennu nam avakashapidumbol in raathriyil lecha bharathal nammude thalagal kuniyathe.
We have to be ashamed that we have been so conceited and so proud.
Yetra adhiyam vanjikkappettu neeligalai nammude kalinja naalukal നാം നൈറ്റിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കണം.
We don't even know how to talk to people in humility.
താഴ്മയോടെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും നമുക്ക് അറിഞ്ഞുകൂടാ.
What progress have we made in all these years with all our knowledge?
ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവുമായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ നാം നടന്നു. എന്ത് പുരോഗതി നമുക്ക് യേശുവിനെ അനുഗമിക്കുന്ന മാർഗ്ഗത്തിലുണ്ടായി. പൂജ്യമാണ് നമ്മുടെ
വളർച്ച.
അതിനെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് അനുഗമിക്കാം.
ലോർഡ് ജീസസ്,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
ഐ സീ യു ഇൻ എ ന്യൂ വേ ദിസ് ഈവനിംഗ്.
കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്നെ ഒരു പുതിയ വെളിച്ചത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു.
ഐ ഹാവ് നെവർ സീൻ യു ബിഫോർ.
ഇതുവരെ ഞാൻ നിന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വെളിച്ചത്തിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ കാണുന്നു.
നെവർ ബോസ്റ്റഡ് അബൌട്ട് യുവർ ഫാമിലി.
എന്റെ നീ നിന്റെ ഭവനത്തെ കുടുംബത്തെ കുറിച്ച് ഒരിക്കലും പ്രശംസിച്ചു.
ഓൾവേസ് സോട്ട് ടു ഹൈഡ് യുവർ സെൽഫ്.
എപ്പോഴും നിന്നെ തന്നെ രഹസ്യമായിട്ട് മറയ്ക്കുവാനേ ആഗ്രഹിച്ചു.
ലോർഡ്, ഐ വോണ്ട് ഗോ ദാറ്റ് വേ.
കർത്താവായ യേശുവേ, ആ മാർഗത്തിൽ പോകുവാൻ ഞാൻ
ഇനിമേൽ
പിശാചിന്റെ ജീവിതത്തിൽ യാതൊരു സ്വാധീനം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ലോർഡ് ജീസസ്,
കർത്താവായ യേശുവേ,
ഹെൽപ്പ് us,
ഞങ്ങളെ സഹായിക്കണമേ.
ഹെൽപ്പ് us ലോർഡ്.
കർത്താവേ, ഞങ്ങളെ സഹായിക്കും.
ഗോ ദ വേ യു വെന്റ്.
നീ പോയ വഴിയെ പോകുവാൻ ഞങ്ങളെ
സഹായിക്കും.
ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അത് ഞങ്ങളെ
സഹായിക്കും.
ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിന്നെ അപമാനിച്ച എല്ലാ സാഹചര്യങ്ങളെയും
ക്ഷമിക്കണം.
വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.